ദൈവത്തിന്റെ പക്കൽ നിന്നും ദുരാത്മാവ് ശൗലിന്മേൽ വരുമ്പോൾ താവീത് കിന്നരം എടുത്തു വായിക്കും. ശൗലിന് ആശ്വാസവും സുഖവും ഉണ്ടാകും. ദുരാത്മാവ് അവനെ വിട്ടുപോകും, വിട്ടുമാറും. അനന്തരം ഫിലിസ്തീർ സൈന്യങ്ങളെ യുദ്ധത്തിന് ഒന്നിച്ചു കൂട്ടി അവർ യഹൂദയ്ക്കുള്ള സോഖോവിൽ ഒരുമിച്ച് കൂടി. സോഖോവിനും അസേക്കയ്ക്കും മധ്യേ എഫേസ് ദമീമിൽ പാളയമിറങ്ങി. ശൗലും ഇസ്രായേലും ഒരുമിച്ചു കൂടി ഏല താഴ്വരയിൽ പാളയമിറങ്ങി ഫിലിസ്തീനോട് പടക്കിൽ അണിനിരന്തി. ഫിലിസ്തീൻ ഇപ്പുറത്ത് ഒരു മലഞ്ചരിവിലും ഇസ്രായേലിൽ അപ്പുറത്ത് ഒരു മലഞ്ചരിവിലും നിന്നു. അവരുടെ മധ്യേ ഒരു താഴ്വര ഉണ്ടായിരുന്നു. അപ്പോൾ ഫിലിസ്തീനയുടെ പാളയത്തിൽ നിന്നും ഗത്യനായ ഗൊല്യാത്ത് എന്ന ഒരു മല്ലൻ പുറപ്പെട്ടു. അവൻ ആറുമുഴം മുഴവും ഒരു ചാണും നെടുപ്പുറപ്പുള്ളവനായിരുന്നു അവന് തലയിൽ ഒരു താമ്രശിരസ്ത്രം ഉണ്ടായിരുന്നു. അവൻ 5000 ശെക്കേൽ തൂക്കമുള്ള ഒരു താമ്ര കവചവും ധരിച്ചിരുന്നു. അവന് താമ്രം കൊണ്ടുള്ള കാൽച്ചട്ടയും ചുമലിൽ താമ്രം കൊണ്ടുള്ള ഒരു വേലും ഉണ്ടായിരുന്നു. അവന്റെ കുന്തത്തിന്റെ തണ്ട് നെയ്ത്തുകാരന്റെ പടപ്പുതടി പോലെ ആയിരുന്നു. കുന്തത്തിന്റെ അലക് 600 ശെക്കേൽ ഇരുമ്പ് ആയിരുന്നു. ഒരു പരിചക്കാരൻ അവന്റെ മുമ്പേ നടന്നു. അവനിൽ നിന്ന് ഇസ്രായേൽ നിരകളോട് വിളിച്ചു പറഞ്ഞത്, നിങ്ങൾ വന്ന് പടയ്ക്ക് അണിനിരന്നിരിക്കുന്നത് എന്തിന്? ഞാൻ ഫിലിസ്തീനെയും നിങ്ങൾ ശൗലിനെയും ചേവരെയും അല്ലയോ? നിങ്ങൾ ഒരുത്തനെ തെരഞ്ഞെടുത്തുകൊള്ളുകയും അവൻ എന്റെ അടുക്കൽ ഇറങ്ങി വരട്ടെ. അവൻ എന്നോട് അംഗം പൊരുതി എന്നെ കൊല്ലുവാൻ പ്രാപ്തനായാൽ ഞങ്ങൾ നിങ്ങൾക്ക് അടിമകളാകാം. ഞാൻ അവനെ ജയിച്ചു എന്നാൽ നിങ്ങൾ ഞങ്ങൾക്ക് അടിമകളായി ഞങ്ങളെ സേവിക്കണം. ഫിലിസ്തീനെയും ഞാൻ ഇന്ന് ഇസ്രായേൽ നിരകളെ വെല്ലുവിളിക്കുന്നു. ഞങ്ങൾ തമ്മിൽ അംഗം പൊരുതേണ്ടതിന് ഒരുത്തനെ വിട്ടുതരുവീൻ എന്ന് പറഞ്ഞു. ഫിലിസ്തീന്റെ ഈ വാക്കുകൾ ശൗലും എല്ലാ ഇസ്രായേലരും കേട്ടപ്പോൾ ഭ്രമിച്ച് ഏറ്റവും ഭയപ്പെട്ടു. എന്നാൽ ദാവീദ് യഹൂദയിലെ ബേത്ലഹേമിൽ ഇശായി എന്ന പേരുള്ള ഒരു എഫ്രാത്തിന്റെ മകനായിരുന്നു. ഇശായിക്ക് 8 മക്കൾ ഉണ്ടായിരുന്നു. അവൻ ശൗലിന്റെ കാലത്ത് വയസ്സ് എന്ന വൃദ്ധനായിരുന്നു. ഇശായിയുടെ മൂത്ത മക്കൾ മൂവരും പുറപ്പെട്ട് ശൗലിന്റെ കൂടെ യുദ്ധത്തിന് ചെന്നിരുന്നു. യുദ്ധത്തിന് പോയ 3 മക്കൾ ആദ്യജാതൻ ഏലിയാബും അവന്റെ അനുജൻ അബീനാബും മൂന്നാമത്തവൻ ശമ്മയുമായിരുന്നു. ദാവീദോ എല്ലാവരിലുള്ളവൻ മൂത്തവർ മൂവരും ശൗലിന്റെ കൂടെ പോയിരുന്നു. ദാവീദ് ശൗലിന്റെ അടുക്കിൽ നിന്ന് തന്റെ അപ്പന്റെ ആടുകളെ മേയിപ്പാൻ ബേത്ലഹേമിൽ പോയി വരിക പതിവായിരുന്നു. ആ ഫിലിസ്തീൻ 40 ദിവസം മുടങ്ങാതെ രാവിലെയും വൈകുന്നേരത്തും മുമ്പോട്ട് വന്നു നിന്നു. ഇശായി തന്റെ മകനായ ദാവീദിനോട് പറഞ്ഞത്, ഈ ഒരു പറ മല്ലരും അപ്പം പത്തും എടുത്ത് പാളയത്തിൽ എന്റെ സഹോദരന്മാരുടെ അടുക്കൽ വേഗം കൊണ്ടുചെന്ന് കൊടുക്ക. ഈ പാൽ കട്ട പത്തും സഹസ്രാധിപനും കൊടുക്ക. നിന്റെ സഹോദരന്മാരുടെ ക്ഷേമം ചോദിച്ച ലക്ഷ്യവും വാങ്ങി വരിക. ശൗലും അവരും ഇസ്രായേലരൊക്കെയും ഏലാ താഴ്വരയിൽ ഫിലിസ്തീനോട് യുദ്ധം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ദാവീദ് അധികാരത്ത് എഴുന്നേറ്റ ആടുകളെ കാവൽക്കാരന്റെ പക്കൽ വിട്ടയച്ച് ഇശായി തന്നോട് കൽപ്പിച്ചതൊക്കെയും എഴുത്തും കൊണ്ട് ചെന്ന് കൈനിലയിൽ എത്തിയപ്പോൾ സൈന്യം പടയ്ക്ക് ആത് വിളിച്ചു കൊണ്ടുവന്ന് പുറപ്പെടുകയായിരുന്നു. ഇസ്രായേലും ഫിലിസ്തീനും നേർത്തുനേരെ അണിനിരന്നു. ദാവീദ് തന്റെ സാമാനം പടക്കോപ്പുകളും സൂക്ഷിക്കുന്നവന്റെ പക്കൽ ഏൽപ്പിച്ചു വെച്ച് അണിയിൽ ഓടിച്ചെന്ന് തന്റെ സഹോദരന്മാരോട് കുശലം ചോദിച്ചു. അവരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഗത്യനായ ഗൊല്യാത്ത് എന്ന ഫിലിസ്തീൻ മല്ലൻ ഫിലിസ്തീനയുടെ നിരകളിൽ നിന്നും പുറപ്പെട്ടു വന്ന മുമ്പിലത്തെ വാക്കുകൾ തന്നെ പറയുന്നത് ദാവീദ് കേട്ടു. അവനെ കണ്ടപ്പോൾ ഇസ്രായേലിയരൊക്കെയും ഏറ്റവും ഭയപ്പെട്ട അവന്റെ മുമ്പിൽ നിന്നോടി. എന്നാറേ ഇസ്രായേലിയർ വന്ന് നിൽക്കുന്ന ഇവനെ കണ്ടു. അവൻ ഇസ്രായേലിനെ നിന്ദിപ്പാൻ വന്നിരിക്കുന്നു. അവനെ കൊല്ലുന്നവനെ രാജാവ് മഹാസമ്പന്നനാക്കുകയും തന്റെ മകളെ അവന് കൊടുക്കുകയും അവന്റെ പിതൃഭവനത്തിന് ഇസ്രായേലിൽ കരമൊഴിവ് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ ദാവീദ് തന്റെ അടുക്കൽ നിൽക്കുന്നവരോട്, ഈ ഫിലിസ്തീനെ കൊന്ന് ഇസ്രായേലിൽ നിന്ന് നിന്നെ നീക്കിക്കളയുന്നവൻ എന്തു കൊടുക്കും? ജീവനുള്ള ദൈവത്തിന്റെ സേനകളെ നിന്ദിപ്പാൻ ഈ അഗ്രകർമ്മിയായ ഫിലിസ്തീൻ ആരെന്ന് പറഞ്ഞു. അതിന് ജനം അവനെ കൊല്ലുന്നവന് ഇന്നതൊക്കെയും കൊടുക്കും എന്ന് അവനോട് ഉത്തരം പറഞ്ഞു. അവരോട് അവൻ സംസാരിക്കുന്നത് അവന്റെ മൂത്ത ജ്യേഷ്ഠൻ ഏലിയാബ് കേട്ട് ദാവീദിനോട് കോപിച്ചു, നീ ഇവിടെ എന്തിനു വന്നു? മരുഭൂമിയിൽ ആ കുറെ ആടുകൾ ഉള്ളത് നീ ആരുടെ പക്കൽ വിട്ടേച്ചു പോന്നു? നിന്റെ അഹങ്കാരവും നിഗളഭാവവും എനിക്കറിയാം, പട കാണാനല്ലേ നീ വന്നത് എന്ന് പറഞ്ഞു. അതിന് ദാവീദ്, ഞാനിപ്പോൾ എന്ത് ചെയ്തു? ഒരു വാക്കല്ലേ പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞു. അവനെ വിട്ടു മാറി മറ്റൊരുത്തനോട് അങ്ങനെ തന്നെ ചോദിച്ചു. ജനം മുമ്പിലത്തെ പോലെ തന്നെ ഉത്തരം പറഞ്ഞു. ദാവീദ് പറഞ്ഞ വാക്കുകൾ പരസ്യമായപ്പോൾ ശൗലിനും അറിവ് കിട്ടി. അവൻ അവനെ വിളിച്ചു വരുത്തി. ദാവീദ് ശൗലിനോട്, ഇവൻ നിമിത്തമാരും അധൈര്യപ്പെടേണ്ട, അടിയൻ ചെന്ന ഈ ഫിലിസ്തീനോട് അംഗം പൊരുതും എന്ന് പറഞ്ഞു. ശൗൽ ദാവീദിനോട്, ഈ ഫിലിസ്തീനോട് ചെന്ന് അംഗം പൊരുതുവാൻ നിനക്ക് പ്രാപ്തിയില്ല, നീ ബാലനത്രേ അവനോ ബാല്യം മുതൽ യോദ്ധാവാകുന്നു എന്ന് പറഞ്ഞു. ദാവീദ് ശൗലിനോട് പറഞ്ഞത്, അടിയൻ അപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ ഒരു സിംഹവും ഒരിക്കൽ ഒരു കരടിയും വന്ന് കൂട്ടത്തിൽ നിന്ന് ആട്ടിൻകുട്ടിയെ പിടിച്ചു. ഞാൻ പിന്തുടർന്ന് അതിനെ അടിച്ച് അതിന്റെ വായിൽ നിന്നും ആട്ടിൻകുട്ടിയെ പിടിപ്പിച്ചു. അതെന്റെ നേരെ വന്നപ്പോൾ ഞാൻ അതിനെ താടിക്ക് പിടിച്ചടിച്ചു കൊന്നു. ഇങ്ങനെ അടിയൻ സിംഹത്തെയും കരടിയെയും കൊന്നു. ഈ അഗ്രചർമ്മിയായ ഫിലിസ്തീൻ ജീവനുള്ള ദൈവത്തിന്റെ സൈന്യത്തെ നിന്ദിച്ചതുകൊണ്ട് അവനും അവയിൽ ഒന്നിനെ പോലെയാകും. ദാവീദ് പിന്നെയും, സിംഹത്തിന്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ച യഹോവ ഈ ഫിലിസ്തീന്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കും എന്ന് പറഞ്ഞു. ശൗൽ ദാവീദിനോട് ചെല്ലുക, യഹോവ നിന്നോടുകൂടെയിരിക്കും എന്ന് പറഞ്ഞു. ശൗൽ തന്റെ പടയങ്കി ദാവീദിനെ ധരിപ്പിച്ചു, അവന്റെ തലയിൽ താമ്രശിരസ്ത്രം വെച്ചു, തന്റെ കവചവും അവന്റെ ഇടിവിച്ചു, പടയങ്കി മേൽ അവന്റെ വാളും കെട്ടി. ദാവീദ് നടപ്പാൻ നോക്കി, എന്നാൽ അവന് ശീലമില്ലായിരുന്നു. ദാവീദ് ശൗലിനോട്, ഞാൻ ശീലിച്ചില്ലായികയാൽ ഈ യുവ ധരിച്ചും കൊണ്ട് നടപ്പാൻ എനിക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞു. അവയെ ഉരുവെച്ച് പിന്നെ അവൻ തന്റെ വടിയെടുത്തു. തോട്ടിൽ നിന്നും മിനുസമുള്ള അഞ്ച് കല്ലും തിരഞ്ഞെടുത്ത് ഇടയ സജ്ജിയായ പൊക്കണത്തിലിട്ടു. കയ്യിൽ കവണിയുമായി ഫിലിസ്തീനോടടുത്തു. ഫിലിസ്തീനും ദാവീദിനോടടുത്തു. പരിചയക്കാരും അവന്റെ മുമ്പേ നടന്നു. ഫിലിസ്തീൻ നോക്കി ദാവീദിനെ കണ്ടപ്പോൾ അവനെ നിന്ദിച്ചു. അവൻ തീരെ ബാലനും പവിഴ നിറമുള്ളവനും കോമളരൂപനുമായിരുന്നു. ഫിലിസ്തീൻ ദാവീദിനോട്, നീ വടികളുമായി എന്റെ നേരെ വരുവാൻ ഞാൻ നായോ എന്ന് ചോദിച്ചു. തന്റെ ദേവന്മാരുടെ നാമം ചൊല്ലി ദാവീദിനെ ശപിച്ചു. ഫിലിസ്തീൻ പിന്നെയും ദാവീദിനോട്, ഇങ്ങോട്ട് വാ, ഞാൻ നിന്റെ മാംസം ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ഇരയാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ദാവീദ് ഫിലിസ്തീനോട് പറഞ്ഞത്, നീ വാളും കുന്തവും വീരുമായി എന്റെ നേരെ വരുന്നു, ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. യഹോവ ഇന്ന് നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിക്കും, ഞാൻ നിന്നെ കൊന്ന് നിന്റെ തല ഛേദിച്ചു കളയും. അത്രയുമല്ല, ഇന്ന് ഫിലിസ്ത്യ സൈന്യങ്ങളുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയാക്കും. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ട് എന്ന സർവ്വഭൂമിയും അറിയും. യഹോവ വാൾകൊണ്ടും കുന്തം കൊണ്ടുമല്ല രക്ഷിക്കുന്നത് എന്ന് ഈ സംഘമെല്ലാം അറിവാൻ ഇടപഴകും. യുദ്ധം യഹോവയ്ക്കുള്ളത്, അവൻ നിങ്ങളെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരും. പിന്നെ ഫിലിസ്തീൻ ദാവീദിനോട് എതിർപ്പാൻ നേരിട്ടപ്പോൾ ദാവീദ് ബന്ധപ്പെട്ട് ഫിലിസ്തീനോട് എതിർപ്പാൻ അണിച്ചു നേരെ ഓടി. ദാവീദ് സഞ്ചിയിൽ കയ്യിട്ട് ഒരു കല്ലെടുത്തു, കവണിയിൽ വെച്ചു, വീശി ഫിലിസ്തീന്റെ നെറ്റിക്കെറിഞ്ഞ് കല്ല് അവനെ നെറ്റിയിൽ കൊണ്ടുപൊതിഞ്ഞു. അവൻ കമിഴ്ന്നു വീണു. ഇങ്ങനെ ദാവീദ് ഒരു കവണിയും ഒരു കല്ലും കൊണ്ട് ഫിലിസ്തീനെ ജയിച്ചു, ഫിലിസ്തീനെ കൊന്നു മുടിച്ചു. എന്നാൽ ദാവീദിന്റെ കയ്യിൽ വാളില്ലായിരുന്നു. ആകയാൽ ദാവീദ് ഓടിച്ചെന്ന് ഫിലിസ്തീന്റെ പുറത്ത് കയറി നിന്ന് അവന്റെ വാൾ കുറയിൽ നിന്ന് ഊരിയെടുത്ത് അവനെ കൊന്നു. അവന്റെ തല വെട്ടിക്കളഞ്ഞു. തങ്ങളുടെ മല്ലൻ മരിച്ചുപോയി എന്ന് ഫിലിസ്തീൻ കണ്ട് ഓടിപ്പോയി. ഇസ്രായേലരും യഹൂദരും പുറപ്പെട്ട ആർത്തും കൊണ്ട് കെട്ടും എക്കോൻ വാതിലുകളും വരെ ഫിലിസ്തീനെ പിന്തുടർന്നു. ഫിലിസ്തീനന്മാർ ശയരയീമിനുള്ള വഴിയിൽ ഗത്തും എക്രോനും വരെ വീണ് കിടന്നു. ഇങ്ങനെ ഇസ്രായേൽ മക്കൾ ഫിലിസ്തീനെ ഓടിക്കുകയും മടങ്ങി വന്ന് അവരുടെ പാളയം കൊള്ളയടിക്കുകയും ചെയ്തു. എന്നാൽ ദാവീദ് ഫിലിസ്തീന്റെ നിലയെടുത്ത് അതിന് യെരുശലേമിലേക്ക് കൊണ്ടുവന്നു. അവന്റെ ആയുധവർഗമോ തന്റെ കൂടാരത്തിൽ സൂക്ഷിച്ചു വെച്ചു. ദാവീദ് ഫിലിസ്തീന്റെ നേരെ ചെല്ലുന്നത് ശൗൽ കണ്ടപ്പോൾ സേനാധിപതിയായ അബിനേരിനോട്, അബിനേരെ, ഈ ബാല്യക്കാരൻ ആരുടെ മകൻ എന്ന് ചോദിച്ചതിന് അബിനേർ, രാജാവേ ചെചുമേനിയാണ് ഞാൻ അറിയത്തില്ല എന്ന് പറഞ്ഞു. ഈ ബാല്യക്കാരൻ ആരുടെ മകൻ എന്ന് നീ അന്വേഷിക്കണം എന്ന് രാജാവ് കൽപ്പിച്ചു. ദാവീദ് ഫിലിസ്ത്യനെ സംഹരിച്ചു. മടങ്ങി വരുമ്പോൾ അബ്നേർ അവനെ കൂട്ടി ശൗലിന്റെ മുമ്പാകെ കൊണ്ടുവന്നു. ഫിലിസ്ത്യന്റെ തലയും അവന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ശൗല് അവനോട് ബാല്യക്കാരാ നീ ആരുടെ മകൻ എന്ന് ചോദിച്ചു. ഞാൻ ബത്ലഹേമ്യനായ നിന്റെ ദാസൻ ഇശായിയുടെ മകൻ എന്ന് ദാവീദ് പറഞ്ഞു. അവൻ ശൗലിനോട് സംസാരിച്ചു തീർന്നപ്പോൾ യോനാഥാന്റെ മനസ്സ് ദാവീദിന്റെ മനസ്സിനോട് പറ്റിച്ചേർന്നു. യോനാഥാൻ അവനെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിച്ചു. ശൗൽ അന്ന് അവനെ ചേർത്തുകൊണ്ടു. അവന്റെ പിതൃഭവനത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ പിന്നെ അനുവദിച്ചതുമില്ല. യോനാഥാൻ ദാവീദിനെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിക്കുകയും കൊണ്ട് അവനുമായി സജ്ജത ചെയ്തു. യോനാഥാൻ തന്നരിച്ച മേലങ്കി ഉരി അതും തന്റെ വസ്ത്രവും വാളും വില്ലും മരക്കച്ചയും ദാവീദിന് കൊടുത്തു. ശൗല് അയക്കുന്നതൊക്കെയും ദാവീദ് പോയി കാര്യാദികളെ വിവേകത്തോടെ നടത്തും. അതുകൊണ്ട് ശൗൽ അവനെ പരജനത്തിന് മേധാവിയാക്കി. ഇത് സർവ്വജനത്തിനും ശൗലിന്റെ ഭൃത്യന്മാർക്കും ബോധിച്ചു. ദാവീദ് ഫിലിസ്ത്യനെ സംഹരിച്ച ശേഷം അവൻ മടങ്ങി വരുമ്പോൾ ഇസ്രായേലിലെ പട്ടണങ്ങളിൽ നിന്നൊക്കെയും സ്ത്രീകൾ പാടിയും നൃത്തം ചെയ്തും കൊണ്ട് തപ്പും തമ്പുരുമായി സന്തോഷത്തോടെ ശൗൽ രാജാവിനെ എതിരേറ്റിരുന്നു. സ്ത്രീകൾ വാദ്യഘോഷത്തോടെ ഗാനപ്രതിഗാനമായി ശൗൽ 1000 കൊന്നു, ദാവീദോ 10000 എന്ന് പാടി. അപ്പോൾ ശൗൽ ഏറ്റവും കോപിച്ചു. ഈ വാക്ക് അവൻ അനിഷ്ടമായി. അവൻ ദാവീദിന് 10000 കൊടുത്തു എന്ന്, എനിക്ക് 1000 മാത്രമേ തന്നുള്ളൂ എന്ന്, ഇനി രാജ്യത്വമല്ലാതെ അവന് കിട്ടുവാൻ എന്തുള്ളൂ എന്ന് അവൻ പറഞ്ഞു. അന്ന് മുതൽ ശൗലിന്റെ ദാവീദിനോട് കന്നുകടിയുണ്ടായി. പിറ്റേന്നാൾ ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ദുരാത്മാവ് ശൗലിന്റെ മേൽ വന്നു. അവൻ അരമനയ്ക്കകത്ത് ഉറഞ്ഞു പറഞ്ഞു. ദാവീദ് പതിവ് പോലെ കിന്നരം വായിച്ചു കൊണ്ടിരുന്നു. ശൗലിന്റെ കയ്യിൽ ഒരു കുന്തമുണ്ടായിരുന്നു. ദാവീദിനെ ചുവരോട് ചേർത്ത് കുത്തുവാൻ വിചാരിച്ചത് കൊണ്ട് ശൗൽ കുന്തം ചാട്ടി. എന്നാൽ ദാവീദ് 2 പ്രാവശ്യം അവന്റെ മുമ്പിൽ നിന്ന് മാറിക്കളഞ്ഞു. യഹോവ ദാവീദിനോട് കൂടെ ഇരിക്കുകയും ശൗലിനെ വിട്ടുമാറുകയും ചെയ്തത് കൊണ്ട് ശൗൽ ദാവീദിനെ ഭയപ്പെട്ടു. അതുകൊണ്ട് ശൗൽ അവനെ തന്റെ അടുക്കൽ നിന്ന് മാറ്റി സദാസാഹിതനാക്കി. അങ്ങനെ അവൻ ജനത്തിന് നായകനായി പെരുമാറിപ്പോന്നു. ദാവീദിന്റെ എല്ലാ വഴികളിലും വിവേകത്തോടെ നടന്നു. യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നു. അവൻ ഏറ്റവും വിവേകത്തോടെ നടക്കുന്നു എന്ന് ശൗൽ കണ്ടിട്ട് അവൻ കലാശങ്കിതനായി തീർന്നു. എന്നാൽ ദാവീദ് ഇസ്രായേലിനും യഹൂദയ്ക്കും നായകനായി പെരുമാറിയത് കൊണ്ട് അവരൊക്കെയും അവനെ സ്നേഹിച്ചു. അനന്തരം ശൗൽ ദാവീദിനോട്, എന്റെ മൂത്ത മകൾ നരഭൂണ്ടല്ലോ, ഞാൻ അവളെ നിനക്ക് ഭാര്യയായി തരും. നീ ശൂരനായി എനിക്ക് വേണ്ടി യഹോവയുടെ യുദ്ധങ്ങൾ നടത്തിയാൽ മതി എന്ന് പറഞ്ഞു. എന്റെ കൈയല്ല ഫിലിസ്ത്യരുടെ കൈ അവന്റെ മേൽ വീഴുവാൻ സംഗതി വരട്ടെ എന്ന് ശൗൽ വിചാരിച്ചു. ദാവീദ് ശൗലിനോട്, രാജാവിന്റെ മരുമകനായിരിക്കാൻ ഞാൻ ആർ? ഇസ്രായേലിൽ എന്നെ അസ്മാദികളും എന്റെ പിതൃഭവനവും എന്നുള്ളൂ എന്ന് പറഞ്ഞു. ശൗലിന്റെ മകളായ മേരബിനെ ദാവീദിന് കൊടുക്കേണ്ടതിന് സമയത്ത് അവളെ നഹോല്യത്തിനായ അദ്രിയേലിനെ ഭാര്യയായി കൊടുത്തു. ശൗലിന്റെ മകളായ മിഖാലോ ദാവീദിനെ സ്നേഹിച്ചു. അത് ശൗലിന് അറിവ് കിട്ടി. കാര്യം അവനിഷ്ടമായി. അവൾ അവന് ഒരു ഗണിയായിരിക്കേണ്ടതിനും ഫിലിസ്ത്യരുടെ കൈ അവന്റെ മേൽ വീഴേണ്ടതിനും ഞാൻ അവരെ അവന് കൊടുക്കും എന്ന് ശൗൽ വിചാരിച്ചു. ദാവീദിനോട്, നീ 2 പ്രാവശ്യം എനിക്ക് മരുമകനായി തീരണം എന്ന് പറഞ്ഞു. പിന്നെ ശൗൽ തന്റെ ഭൃത്യന്മാരോട്, നിങ്ങൾ സ്വകാര്യമായി ദാവീദിനോട് സംസാരിച്ച് ഇതാ രാജാവിനും നിന്നെ പ്രിയമാകുന്നു, അവന്റെ ഭൃത്യന്മാരൊക്കെയും നിന്നെ സ്നേഹിക്കുന്നു, ആകയാൽ നീ രാജാവിന്റെ മരുമകനായി തീരണം എന്ന് പറവീൻ എന്ന് പറഞ്ഞു കൽപ്പിച്ചു. ശൗലിന്റെ ഭൃത്യന്മാർ ആമാക്ക് ദാവീദിനോട് പറഞ്ഞാറേ, ദാവീദ് രാജാവിന്റെ മരുമകനാകുന്നത് അല്പകാര്യമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? ഞാൻ ദരിദ്രനും എളിയവനുമാകുന്നുവല്ലോ എന്ന് പറഞ്ഞു. ശൗലിന്റെ ഭൃത്യന്മാർ ദാവീദ് പ്രകാരം പറഞ്ഞു എന്ന് ബോധിപ്പിച്ചു. അതിന് ശൗൽ രാജാവിന്റെ ശത്രുക്കൾക്ക് പ്രതികാരമാകുവാൻ തക്കവണ്ണം ഫിലിസ്ത്യരുടെ 100 അർദ്ധചർമ്മമല്ലാതെ രാജാവ് യാതൊരു സ്ത്രീധനവും ആഗ്രഹിക്കുന്നില്ല എന്നിങ്ങനെ നിങ്ങൾ ദാവീദിനോട് പറയണമെന്ന് കൽപ്പിച്ചു. ഫിലിസ്ത്യരുടെ കയ്യാൽ ദാവീദിനെ വീഴുവാറാക്കേണ്ടതിന് ശൗൽ കരുതിയിരുന്നു. ഭൃത്യന്മാർ ദാവീദിനോട് യുവാക്ക് അറിയിച്ചപ്പോൾ രാജാവിന്റെ മരുമകനാകുവാൻ ദാവീദിന് സന്തോഷമായി. അവധി കഴിയുന്നതിന് മുമ്പേ ദാവീദും അവന്റെ ആടുകളും പുറപ്പെട്ടു എന്ന് ഫിലിസ്ത്യരിൽ 200 കൊന്നു അവരുടെ അഗ്രകർമ്മം കൊണ്ടുവന്ന് തന്റെ രാജാവിന്റെ മരുമകനാകേണ്ടതിന് രാജാവിന് എണ്ണം കൊടുത്തു. ശൗൽ തന്റെ മകളായ മിഖലിനെ അവന്റെ ഭാര്യയായി കൊടുത്തു. ദാവീദ് യഹോവ ദാവീദിനോടുകൂടെ ഉണ്ടെന്നും തന്റെ മകളായ മിഖൽ അവനെ സ്നേഹിച്ച് എന്ന് ശൗൽ കണ്ടറിഞ്ഞ് പൗൽ ശൗൽ ദാവീദിനെ പിന്നെയും അധികം ഭയപ്പെട്ടു. ശൗൽ ദാവീദിന്റെ നിത്യശത്രുവായി തീർന്നു. എന്നാൽ ഫിലിസ്തീര് പ്രഭുക്കന്മാർ യുദ്ധത്തിന് പുറപ്പെട്ടു. അവർ പുറപ്പെടുമ്പോഴോ ഒക്കെയും ദാവീദ് ശൗലിന്റെ സകലപുത്രന്മാരെക്കാളും പ്രാർത്ഥനായിരുന്നു. അവന്റെ പേർ വിശ്വതമായി തീർന്നു. അനന്തരം ശൗൽ തന്റെ മകനായ യോനാഥാനോട് സകലപുത്രന്മാരോടും ദാവീദിനെ കൊല്ലണമെന്ന് കൽപ്പിച്ചു. എങ്കിലും ശൗലിന്റെ മകനായ യോനാഥാൻ ദാവീദിനോട് വളരെ ഇഷ്ടമായിരുന്നതുകൊണ്ട് യോനാഥാൻ ദാവീദിനോട്, എന്റെ അപ്പനായ ശൗൽ നിന്നെ കൊല്ലുവാൻ നോക്കുന്നു, ആകയാൽ നീ രാവിലെ സൂക്ഷിച്ച് ഉടവായ ഒരു സ്ഥലത്ത് ഒളിച്ചു പാർക്കുക. ഞാൻ പുറപ്പെട്ട് നീ ഇരിക്കുന്ന വയലിൽ എന്റെ അപ്പന്റെ അടുക്കൽ നിന്നെ കുറിച്ച് എന്റെ അപ്പനോട് സംസാരിക്കും. ഞാൻ ഗ്രഹിക്കുന്നത് നിന്നെ അറിയിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ യോനാഥാൻ തന്റെ അപ്പനായ ശൗലിനോട് ദാവീദിനെ കുറിച്ച് ഗുണമായി സംസാരിച്ചു പറഞ്ഞത്, രാജാവ് തന്റെ പുത്രനായ ദാവീദിനോട് ദോഷം ചെയ്യരുതേ, അവൻ നിന്നോട് ദോഷം ചെയ്തിട്ടില്ല, അവന്റെ പ്രവൃത്തികൾ നിനക്ക് ഏറ്റവും ഗുണകരമായിരുന്നതേ ഉള്ളൂ, അവൻ തന്റെ ജീവനെ ഉപേക്ഷിച്ചും കൊണ്ടല്ലോ ആ ഫിലിസ്തീനെ സംഹരിക്കുകയും അങ്ങനെ യഹോവ എല്ലാ ഇസ്രായേലിനോടും വലിയ രക്ഷ വരുത്തുകയും ചെയ്തത്. നീ അത് കണ്ട് സന്തോഷിച്ചു. ആകയാൽ നീ വെറുതെ ദാവീദിനെ കൊന്ന കുറ്റമില്ലാത്ത രക്തം ചൊരിഞ്ഞ് പാപം ചെയ്യുന്നതെന്തിന്? യോനാഥാന്റെ വാക്ക് കേട്ട് യഹോവയാണ് അവനെ കൊല്ലുകയില്ല എന്ന് ശൗൽ സത്യം ചെയ്തു. പിന്നെ യോനാഥാൻ ദാവീദിനെ വിളിച്ച് കാര്യമെല്ലാം അറിയിച്ചു. യോനാഥാൻ ദാവീദിനെ ശൗലിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ മുമ്പിലത്തെ പോലെ അവന്റെ സന്നിധിയിൽ നിൽക്കുകയും ചെയ്തു. പിന്നെയും യുദ്ധമുണ്ടായാറെ ദാവീദ് പുറപ്പെട്ട് ഫിലിസ്തീനോട് പടവെട്ടി അവരെ കഠിനമായി തോൽപ്പിച്ചു. അവർ അവന്റെ മുമ്പിൽ നിന്നോടി. യഹോവയുടെ പക്കൽ നിന്നും ദുരാത്മാവ് പിന്നെയും ശൗലിന്റെ മേൽ വന്നു. അവൻ കയ്യിൽ കുന്തവും പിടിച്ച് തന്റെ അരമനയിൽ ഇരിക്കുകയായിരുന്നു. ദാവീദ് കിന്നരം വായിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ശൗൽ ദാവീദിനെ കുന്തം കൊണ്ട് ചിലരോട് ചേർത്ത് കുത്തുവാൻ നോക്കി. അവനോ ശൗലിന്റെ മുമ്പിൽ നിന്നും മാറിക്കളഞ്ഞ് കുന്തം ചുവരിൽ തെറച്ചു. ദാവീദ് ആ രാത്രി തന്നെ ഓടിപ്പോയി രക്ഷപ്പെട്ടു. ദാവീദിനെ കാത്തുനിന്ന് രാവിലെ കൊന്നുകളയേണ്ടതിന് ശൗൽ അവന്റെ വീട്ടിലേക്ക് ദൂതന്മാരെ അയച്ചു. ദാവീദിന്റെ ഭാര്യയായ മിക്കൽ അവനോട്, ഈ രാത്രിയിൽ നിന്റെ ജീവനെ രക്ഷിച്ചുകൊണ്ടില്ലെങ്കിൽ നാളെ നിന്നെ കൊന്നുപോകും എന്ന് പറഞ്ഞു. അങ്ങനെ മിക്കൽ ദാവീദിനെ കിളിവാതിൽ കൂടി ഇറക്കി വിട്ടു. അവൻ ഓടിപ്പോയി രക്ഷപ്പെട്ടു. മിക്കൽ ഒരു ബിംബമെടുത്ത് കട്ടിൽ മേൽ കിടത്തി അതിന്റെ തലയ്ക്ക് വളാറ്റുരോമം കൊണ്ടുള്ള മുടിയും ഇട്ട് ഒരു വസ്ത്രവും കൊണ്ട് പുതപ്പിച്ചു. ദാവീദിനെ പിടിപ്പാൻ ശൗൽ ദൂതന്മാരെ അയച്ചപ്പോൾ അവൻ ധീരമായി കിടക്കുന്നു എന്ന് അവൾ പറഞ്ഞു എന്നാറേ ശൗൽ. ഞാൻ അവനെ കൊല്ലേണ്ടതിന് കിടക്കയോടെ എന്റെ അടുക്കൽ കൊണ്ടുവരികയെന്ന് കൽപ്പിച്ചു. ദാവീദിനെ കൊണ്ടു ചെന്ന് നോക്കുവാൻ ദൂതന്മാരെ അയച്ചു. ദൂതന്മാർ ചെന്നപ്പോൾ കട്ടിൽ മേലെ ഒരു ബിംബം തലയ്ക്ക് കോലാറ്റുരോമം കൊണ്ടുള്ള ഒരു മുടിയുമായി കിടക്കുന്നത് കണ്ടു. എന്നാറേ ശൗൽ മിഖാലിനോട്, നീ ഇങ്ങനെ ചതിക്കുകയും എന്റെ ശത്രു ചാടിപ്പോകുവാൻ അവനെ വിട്ടയക്കുകയും ചെയ്തത് എന്തെന്ന് ചോദിച്ചതിന്, എന്നെ വിട്ടയക്കല്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലും എന്ന് അവൻ എന്നോട് പറഞ്ഞു എന്ന് മിക്കൽ ശൗലിനോട് പറഞ്ഞു. ഇങ്ങനെ ദാവീദ് ഓടിപ്പോയി രക്ഷപ്പെട്ടു. രാമയിൽ സുഹൂരിന്റെ അടുക്കൽ ചെന്ന് ശൗൽ തന്നോട് ചെയ്തതൊക്കെയും അവനോട് അറിയിച്ചു. പിന്നെയും അവനും ശൗലും പുറപ്പെട്ട് സമൂഹയിലും പുറപ്പെട്ട് നയോത്തിൽ ചെന്ന് ഓർത്തു. അനന്തരം ദാവീദ് രമയിലെ നയോത്തിൽ ഉണ്ട് എന്ന് ശൗലിന് അറിവ് കിട്ടി. ശൗൽ ദാവീദിനെ പിടിപ്പാൻ ദൂതന്മാരെ അയച്ചു. അവർ പ്രവാചക സംഘം പ്രവചിക്കുന്നതും ശൗമേൽ അവരുടെ തലവനായിരിക്കുന്നതും കണ്ടപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ശൗലിന്റെ ദൂതന്മാരുടെ മേലും വന്നു. അവരും പ്രവചിച്ചു. ശൗൽ അതറിഞ്ഞപ്പോൾ വേറെ ദൂതന്മാരെ അയച്ചു. അവരങ്ങനെ തന്നെ പ്രവചിച്ചു. ശൗൽ പിന്നെയും മൂന്നാം പ്രാവശ്യം ദൂതന്മാരെ അയച്ചു. അവരും പ്രവചിച്ചു. പിന്നെ അവർ തന്നെ രാമയിലേക്ക് പോയി. അവൻ തന്നെ രാമയിലേക്ക് പോയി സെഖുവിലെ വലിയ കിണറ്റിങ്കിലെത്തി. ശൗലും ദാവീദും എവിടെയാകുന്നു എന്ന് ചോദിച്ചു. അവർ രാമയിൽ നയോത്തിലുണ്ട് എന്ന് ഒരു പെൺ പറഞ്ഞു. അങ്ങനെ അവർ രാമയിലെ നയോത്തിന് ചെന്നു. ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേലും വന്നു. അവൻ രാമയിലെ നയോത്തിൽ നിന്ന് എത്തും വരെ പ്രവചിച്ചു കൊണ്ട് നടന്നു. അവൻ തന്റെ വസ്ത്രം ഉരിഞ്ഞു കളഞ്ഞു. അങ്ങനെ ശമുവേലിന്റെ മുമ്പാകെ പ്രവചിച്ചും കൊണ്ട് അന്ന് രാപ്പകൽ മുഴുവനും നഗ്നനായി കിടന്നു. ആകയാൽ ശൗലും ഉണ്ടോ പ്രവാചകണത്തിൽ എന്ന് പറഞ്ഞു വരുന്നു. ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പറയ്ക്കുമോ?
നമുക്ക് നമസ്കരിക്കാം. പാറയ്ക്കുമോ? പിതാവിനും പുത്രനും പരിശുദ്ധ ദുർവഹായിരിക്കും സ്തുതി ആദ്യനേകം തന്നെ. ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ
പരിശുദ്ധൻ പരിശുദ്ധൻ ഉയരങ്ങളിലോ ശാനാ ദൈവവുമായ കർത്താവ് തിരുനാമത്തിൽ വന്നവനെ പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാവുന്ന ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ തന്നിതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്തോസ്റ്റോദ്രാസരത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം കൂടി വരാറുള്ള അനുഗ്രഹീതമായ ഈ പ്രാർത്ഥന സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹ ആദരവോട് സ്വാഗതം ചെയ്യുന്നു. വളരെ തിരക്കിട്ട സമയങ്ങളിലാണെങ്കിലും ശാന്തമായ ഒരു ബുധനാഴ്ചയോട് കർത്തൃസന്നിധിയിൽ താഴ്മയോടും എളിമയോടും നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയുടെ ഭാഗമാവാൻ തമ്പുരാൻ ചൊരിഞ്ഞു തന്ന കരുണയും സ്നേഹത്തെ ഓർത്ത് നന്ദി ഒരു വസ്ത്രം നമുക്ക് മഹത്വപ്പെടുത്താം. സന്നിധിയിൽ നമ്മൾ അർപ്പിക്കുന്ന ഗീതങ്ങളും അപേക്ഷകളും ആരാധനകളും ദൈവമേ കരുണപരിസരം സ്വീകരിക്കണമേ എന്ന് ഏറ്റവും എളിമയുള്ള മനസ്സോടുകൂടെ നമുക്ക് തമ്പുരാന്റെ മുമ്പാകെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് ആരംഭം കുറിക്കുകയും ഇതിനെപ്പോഴും നയിക്കുകയും ചെയ്യുന്ന പിതാക്കന്മാരെ ആദരവോടെ സ്മരിക്കുന്നു. ഈ ശുശ്രൂഷയിൽ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന എല്ലാ വൈദികരെയും പ്രത്യേകാൽ മാമനച്ചൻ, ഒന്ന് വി സി വർഗീസ് അച്ഛൻ, ഐസക് വിപ്രകാശ് അച്ഛൻ, ബിജോയി അച്ഛൻ, ഇനി തമ്പാനച്ഛൻ, വിവിധ സ്ഥലങ്ങളിലിരുന്ന് ആയിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയുടെ ഭാഗമാകുന്ന എല്ലാ ബഹുമാനീയരായ വൈദിക ശ്രേഷ്ഠരെയും ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. പല സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് നിരന്തരം ഇതിൽ സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിക്കുന്ന എല്ലാ വിശ്വാസികളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. നമ്മായിരിക്കുന്നിടത്ത് ഏറ്റവും ഭക്തിയോടും ഒരുക്കത്തോടും നന്മ നിറഞ്ഞ ഹൃദയത്തോടും ഇതിന്റെ ഭാഗമാകാൻ തമ്പുരാനെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇപ്പോഴും പ്രിയപ്പെട്ട ഐസക് ഡി പ്രകാശച്ചൻ സുവിശേഷ ഗീതങ്ങളിലെ ഗീതം ആലപിക്കുന്നതാണ്.
സുവിശേഷ ഗീതങ്ങളിലെ 180 ഗീതം. യേശുവേ രക്ഷാദായക, നിന്റെ സന്നിധിയെ വരുന്നു എന്റെ പാപഭാരവുമായി, വല്ലഭ ഏകു രക്ഷേ. സുപരിചിതമായ ഗീതം, നമുക്ക് ഒരുമിച്ച് ആലപിക്കാം.
യേശുവേ രക്ഷാദായക, നിന്റെ സന്നിധിയേ വരുന്നു എന്റെ പാപഭാരവുമായി, വല്ലഭേകൂ രക്ഷേ. എന്റെ പാപഭാരവുമായി, വല്ലഭേകൂ രക്ഷേ. ഉന്നതി വെടിഞ്ഞവനേ, മണ്ണിൽ താണു വന്നവനേ, എനിക്കായിട്ടല്ലയോ ക്രൂശിങ്കൽ ജീവനേ തന്നത്. എനിക്കായിട്ടല്ലയോ ക്രൂശിങ്കൽ ജീവനേ തന്നത്. യേശുവേ രക്ഷാദായക, നിന്റെ സന്നിധിയേ വരുന്നു എന്റെ പാപഭാരവുമായി, വല്ലഭേകൂ രക്ഷേ. പാപം ചെയ്തിടാത്തവനേ, പരീക്ഷീണനായവനേ, എനിക്കായിട്ടല്ലയോ ക്രൂശിങ്കൽ ദാഹിച്ചു കേണത്. എനിക്കായിട്ടല്ലയോ ക്രൂശിങ്കൽ ദാഹിച്ചു കേണത്. യേശുവേ രക്ഷാദായക, നിന്റെ സന്നിധിയേ വരുന്നു എന്റെ പാപഭാരവുമായി, വല്ലഭേകൂ രക്ഷേ. ശാപരോഗമേറ്റവനേ, പാപിയായി തീർന്നവനേ എനിക്കായിട്ടല്ലയോ ക്രൂശിങ്കൽ പാടുകൾ ഏറ്റത്. എനിക്കായിട്ടല്ലയോ ക്രൂശിങ്കൽ പാടുകൾ ഏറ്റത്. യേശുവേ രക്ഷാദായക നിന്റെ സന്നിധേ വരുന്നു എന്റെ പാപഭാരവുമാ വല്ലഭായേഗോരക്ഷേ എന്റെ രോഗം നീ വഹിച്ചു എന്റെ ശാപം നീക്കി മുറ്റും നിനക്കായിട്ടെന്നെന്നും ഞാനിനി ജീവിക്കും നിശ്ചയം നിനക്കായിട്ടെന്നെന്നും ഞാനിനി ജീവിക്കും നിശ്ചയം. യേശുവേ രക്ഷാദായക നിന്റെ സന്നിധേ വരുന്നു എന്റെ പാപഭാരവുമാ വല്ലഭായേഗോരക്ഷേ എന്റെ പാപഭാരവുമാ വല്ലഭായേഗോരക്ഷേ.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധരുമായ സത്യദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി ആദിമുതൽ എന്നും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദേവനമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, പണ്ടമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, പണ്ടമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, പണ്ടമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങൾ ശുശ്രൂഷകളും പ്രാർത്ഥനയും കൈക്കൊണ്ട് ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, ഇഷ്ടതാവേ നിനക്ക് സ്തുതി, പാപികളായ അടിയാരോട് കരുണയെന്നും വിശ്വരാജാവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടേണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇനി ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കേണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളേണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്ന് വന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ വറിയമേ നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ ശ്രേണിയിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരകരമായ വാഴ്ത്തപ്പെട്ടവനാകുന്നു. യുദ്ധമുള്ള മുത്തുമറിയമേ തമ്പുരാന്റിയമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങൾ വന്ന സമയത്തും തിരുവനന്തപുരാനോട് നീ അപേക്ഷിച്ചുകൊള്ളേണമേ. ആമീൻ.
മറിക്കുമാറിന്റെ കർത്താവേ നിന്റെ അടുക്കലേക്ക് എന്റെ കൈകൾ നീട്ടപ്പെട്ടിരിക്കുന്നു, എന്റെ കണ്ണുകൾ നിന്റെ കരുണയ്ക്കായി നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ നിന്നെ വിളിക്കുകയും നിന്നെ അഭയം പ്രാപിക്കുകയും കൃപ നിന്നോട് യാചിക്കുകയും ചെയ്യുന്നു, നിന്റെ കരുണയോടെ അപേക്ഷിക്കുകയും ചെയ്യുന്നു. എന്നെ നീ മറന്നു കളയരുത്, എന്നെ കൈവിട്ട് കളയരുത്. എന്നെ ഉപേക്ഷിച്ചേയും വരുത്. നീ എന്നെ എന്റെ വാരികളിൽ നിന്നെ ആക്കി തീർക്കരുത്. എന്റെ സഹാകക്ക് നീ പരിഹാസമായി തീരരുത്. ഞാൻ കുറ്റക്കാരനായി തീർന്നിട്ട് സാത്താൻ സന്തോഷിക്കുമാറാകരുത്. അസൂയക്കാരന് എന്റെ തെറ്റുകളെ ചൊല്ലി പ്രശംസിക്കുമാറാകരുത്. ഞാൻ നിന്റെ തൊഴുത്തിൽ നിന്ന് പുറത്തു പോകുമാറാകരുത്. ഞാൻ നിന്റെ വഴിവിട്ട് നടക്കുമാറാകരുത്. നിന്റെ കൃപയെ എന്നിൽ നിന്നും മാറ്റിക്കളയരുത്. നിന്റെ കരുണയുടെ ഇറങ്ങിയെ എന്നെ നിന്നും എന്നെ തള്ളിക്കളയരുത്. എന്നാലോ നിന്റെ ദയാൽ എന്നെ കാത്തുകൊള്ളണമേ, എന്നെ നിനക്കുള്ളവനായി തീർക്കണമേ. ഞാൻ നിന്നെ മറന്നതുപോലെ നീ എന്നെ മറക്കരുത്. എന്നാ നീ ഉടയവനും ഞാൻ ദാസനുമാകുന്നു. നീ സൃഷ്ടാവും ഞാൻ സൃഷ്ടിയുമാകുന്നു. നീ പ്രകാശവും ഞാൻ അന്ധകാരവും. നാറ്റം പിടിച്ച ചെളിയും നിന്നിമായ കൊതുകും കോണുകളിലെ ചെപ്പം കുപ്പക്കുഴിയിലെ എച്ചിലുമാകുന്നു. എന്നോട് ദയവുണ്ടായി എനിക്ക് പാപപരിഹാരം നൽകണമേ. എന്നെ ശുദ്ധീകരിച്ച് വെടിപ്പാക്കണമേ. ദുർവികാരങ്ങളിൽ നിന്ന്, ശക്തിയുള്ള കയ്യിൽ നിന്നും, ബലമുള്ള കാലിൽ നിന്നും, അക്രമമുള്ള അധികാരത്തിൽ നിന്നും, കവർച്ചക്കാരായ ജനങ്ങളിൽ നിന്നും, വഞ്ചകരായ ദുഷ്ടനിൽ നിന്നും എന്നെ ഒഴിച്ച് രക്ഷിക്കണമേ. വാളിൽ നിന്നും, അടിമയിൽ നിന്നും, ഭൂകമ്പത്തിൽ നിന്നും, ഭയത്തിൽ നിന്നും, ശരീരത്തെ വ്യസനിപ്പിക്കുന്ന, ആത്മാവിനെ അരക്ഷിതപ്പെടുത്തുകയും ചെയ്യുന്ന സങ്കടകരമായ അസകല ശിക്ഷകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. അത് നീതിമാന്മാരുടെയും പുണ്യവാന്മാരുടെയും പരിപാടിയുള്ളവരുടെയും ബ്രഹ്മചാരികളുടെയും പ്രാർത്ഥനകളാൽ തന്നെ. ഓശബകൂല സുബാൻലോൽമീ ആമീൻ.
പ്രിയക ദൈവം മഹത്തീകരിക്കപ്പെടുമാറാകട്ടെ. വന്ദ്യരായ വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട സ്നേഹിതരെ, സകല മാനവജാതിയുടെയും ശുദ്ധീകരണത്തിന് നിദാനമാകുന്ന നമ്മുടെ കർത്താവ് മരുഭൂമിയിൽ അനുഷ്ഠിച്ച 40 ദിവസം നീണ്ടു നിൽക്കുന്ന പരിശുദ്ധ നോമ്പ് വർത്തമാനകാലത്തിലും ദൈവസാന്നിധ്യ ബോധം കൂടുതൽ ഉൾക്കൊള്ളുവാനും തമ്പുരാൻ നമ്മളോട് നിഷ്കർഷിച്ചതുപോലെ നമുക്ക് ചുറ്റും അനുനിമിഷം കീഴ്പ്പെടുത്താൻ വിളമ്പിക്കൊണ്ടിരിക്കുന്ന പൈശാചിക ശക്തിയുടെ പ്രലോഭനങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാനും ഈ നോമ്പ് നമ്മളെ ശക്തീകരിക്കുന്നു. ആ നോമ്പിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ അടുത്ത് വരികയാണ്. കഴിഞ്ഞ ഞായറാഴ്ച, 36-ാം ഞായറാഴ്ച, പിറവി കുരുടനായ മനുഷ്യന് കാഴ്ച കൊടുത്തുകൊണ്ട് ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, ആ വെളിച്ചത്തിലേക്ക് നിങ്ങൾ പ്രവേശിപ്പിൻ എന്നുള്ള ഒരു വലിയ ആഹ്വാനത്തോടുകൂടിയാണ് ഈ നോമ്പിന്റെ പൂർണ്ണതയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. ദൈവം നമുക്ക് വെളിച്ചം തന്നത് ഈ ലോകത്തിൽ യാത്ര ചെയ്യാൻ മാത്രമല്ല, വരാൻ പോകുന്ന ലോകത്തെ ഉൾക്കാഴ്ചയിൽ കൂടി ഒന്ന് തിരിച്ചറിയാനുമാണ്. അതുവരെ നമുക്ക് ചുറ്റും മാത്രം ലോകമുള്ളൂ എന്ന് കണ്ടിരുന്ന ബലഹീനമായ കാഴ്ചപ്പാടുകൾക്ക് ഒരന്ത്യം വരുത്തിക്കൊണ്ട് നമ്മുടെ കാഴ്ച നമുക്ക് ചുറ്റുപാടുമല്ല, അതിനപ്പുറമുള്ള ലോകത്തിലേക്കുള്ള ദർശനമാണ്. ആ ദർശനബോധത്തോടുകൂടിയുള്ള ജീവിതമാണ് നമ്മെ ലക്ഷ്യത്തിൽ കൊണ്ടെത്തിക്കുന്നത് എന്ന് മനുഷ്യനെ ചിന്തിക്കുവാനും പ്രേരിപ്പിക്കുവാനും പരിശീലിപ്പിക്കുവാനും ആ പരിശീലനത്തിൽ കൂടി നമ്മുടെ ചുവട് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിൽ കേന്ദ്രീകരിച്ച് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഓരോ ദിവസവും നമ്മുടെ യാത്ര ആ ഒരു തിരിച്ചറിവിലൂടെ ആകുമ്പോഴാണ് ലക്ഷ്യം കണ്ടുകൊണ്ടുള്ള യാത്ര വിജയം കൈവരിപ്പാൻ തക്കവണ്ണം നമുക്കിടയായിത്തീരുന്നത്. നമുക്ക് മുമ്പ് ജീവിച്ചിരുന്ന ശ്രേഷ്ഠരായ പല പിതാക്കന്മാരും ആ ഉൾവെളിച്ചം കിട്ടിയ പിതാക്കന്മാരാണ്. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ ദിവസം മലങ്കര സഭയെ പ്രാർത്ഥനയുടെ തേജസ് കൊണ്ട് തെളിയിച്ച പാമ്പാടിയിൽ കവറങ്ങിയിരിക്കുന്ന പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ ഓർമ്മയായിരുന്നു. മലങ്കര സഭ ഔദ്യോഗികമായി പ്രഖ്യാപിത പരിശുദ്ധ പദവിയിലേക്ക് ആ പിതാവിനെ നയിച്ചില്ലെങ്കിൽ തന്നെയും മാനിച്ചില്ലെങ്കിൽ തന്നെയും ആ പിതാവ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിലും അതിനുശേഷവും ആരൊക്കെ ഈ പിതാവിന്റെ ജീവിത രഹസ്യങ്ങളെ, ആധ്യാത്മിക രഹസ്യങ്ങളെ പറ്റി തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ ഹൃദയങ്ങളിൽ പരിശുദ്ധനായിട്ടാണ് അദ്ദേഹം ജീവിക്കുന്നത്. വിദ്യാഭ്യാസത്തിന്റെ പരിമിതി, ആത്മീയ അന്വേഷണത്തിന്റെ വളർച്ചയ്ക്ക് അംഗം വരാതെ വണ്ണം അതിലപ്പുറമായ ദർശനങ്ങളിലേക്ക് ഉയർന്ന് ഇന്നും ശരീരം കൊണ്ട് മൺമറഞ്ഞു പോയെങ്കിലും അദ്ദേഹത്തിന്റെ ഓർമ്മ കൊണ്ട് ദീപ്തി പകർത്തുന്ന ഒരു ശ്രേഷ്ഠപിതാവായിട്ടാണ് പാമ്പാട് തിരുമേനി എന്നിവർ ദർശിക്കുന്നത്. അദ്ദേഹം ആയിരിക്കുന്ന പ്രദേശങ്ങളിൽ പരിലസിക്കുന്ന പരിമളം, അല്ലെങ്കിൽ തേജസ്, ഈ അദ്ദേഹത്തെ ഓർക്കുന്ന എല്ലാ വിശ്വാസികളിലും, പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനാ കൂട്ടമേലെ മഹാപരിശുദ്ധന്റെ ഓർമ്മ നമ്മൾ അയവറക്കുമ്പോൾ പറയുന്നവരിലും കേൾക്കുന്നവരിലും ആ വിശുദ്ധിയുടെ നറുവണം കൂടുതൽ പരിലസിക്കുവാനുള്ള തവണം ദൈവമേ അവിടെ നടയാക്കി തീർക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കൂടുതൽ തേജസ്സോടും ഭക്തിയോടും കൂടെ നമുക്ക് ഈ ആത്മീക ജീവിതത്തിന്റെ ലക്ഷ്യം മുന്നിലുള്ള യാത്ര, അതിനെ കൂടുതൽ ആത്മീക ജ്വലനം നൽകുന്ന ഈ നോമ്പിന്റെ അകമ്പടിയോട് നമുക്ക് മുന്നോട്ട് യാത്രയാകാം. ഇതിനുശേഷമുള്ള ഓശാന പെരുന്നാളും അതിനുശേഷമുള്ള കഷ്ടാനുഭവാഴ്ച ദിനങ്ങളും, മരുഭൂമിയിൽ താൻ അനുഷ്ഠിച്ച കഷ്ടതകളെയും അതിനേക്കാൾ ഉപരി കാൽവറിയിൽ സമസ്ത മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി താൻ ചൊരിഞ്ഞ രക്തത്തിന്റെയും ആ ഒരു ആഴം ധ്യാനത്തിൽ കൂടി അല്പമെങ്കിലും ആ അതിന്റെ ഭാരം നമ്മളിൽ കൂടി യഥാർത്ഥ മനനത്തിൽ കൂടി രൂപപ്പെടുത്തിയെടുക്കുവാൻ ഈ ദിനങ്ങളൊക്കെ അനുഷ്ഠാനങ്ങളിലും ആരാധനയിലും പ്രാർത്ഥന മന്ത്രങ്ങൾ ഏറ്റുചൊല്ലുന്നതിൽ കൂടിയും നമുക്ക് ലഭ്യമാകുവാനും അത് ആത്മീയ ജീവിതത്തിനും തലമുറകൾക്കും കൂടുതൽ കരുത്തേകുവാൻ തക്കവണ്ണം ഇടയാകണമേ എന്ന് ദൈവസന്നിധിയിൽ താഴ്മയോടെ പ്രാർത്ഥിക്കാം. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് വന്നിയ പി സി ജോർജേശനാണ്. പക്ഷെ പി സി ഓറച്ചൻ പ്രസംഗിക്കുന്നത് കേൾക്കുമ്പോഴേ കേൾക്കുന്ന എല്ലാ ആളുകളുടെ മനസ്സിൽ എന്തൊക്കെയോ പുതിയതും കൂടുതൽ ചിന്തിപ്പിക്കുന്നതുമായ എന്തെങ്കിലുമൊക്കെ ലഭിക്കും എന്നൊരു ഓരോരു വിചാരം എല്ലാവരിലും ഉണ്ട്. ആ വിചാരം വെറും വിചാരങ്ങളല്ല, അച്ഛന്റെ ഓരോ വാക്കുകളിൽ കൂടി നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു പരമാർത്ഥം കൂടിയാണ്. വീണ്ടും നമുക്ക് അച്ഛന്റെ സാന്നിധ്യം ലഭിക്കുന്നു. ഞാൻ അച്ഛനോട് ആവശ്യപ്പെട്ടിട്ട് ഒരുപാട് തിരക്കുള്ളത് കൊണ്ട് ഞാൻ അച്ഛനോട് പ്രത്യേകിച്ച് അച്ഛ പ്രസംഗിക്കണം എന്ന് ആവശ്യപ്പെടാറില്ല. എങ്കിലും ആഗ്രഹമുണ്ടെങ്കിലും അച്ഛന്റെ തിരക്ക് ഉള്ളതുകൊണ്ട് എപ്പോഴും ബുദ്ധിപ്പിടിക്കാറില്ല. എങ്കിലും അച്ഛൻ എപ്പോഴൊക്കെ അവസരമുള്ളപ്പോൾ അറിയിക്കണം എന്ന് പറഞ്ഞു. ഒരുപക്ഷെ എന്റെ ഒരു ആഗ്രഹം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം. പ്രത്യേകിച്ച് നോമ്പിന്റെ ദിനങ്ങളിൽ അച്ഛന്റെ ഒരു സാന്നിധ്യം നമുക്ക് ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം അച്ഛൻ ഇങ്ങോട്ട് എന്നോട് ആവശ്യപ്പെട്ടു, അച്ഛ ആരുമില്ലെങ്കിൽ ഞാൻ തയ്യാറാണെന്ന്. ഒരുപാട് സന്തോഷമുണ്ട്, അതിലൊരു നന്ദിയുമുണ്ട്. തീർച്ചയായിട്ടും അച്ഛന്റെ നല്ല വാക്കുകൾ കേൾക്കാനായിട്ട് ഈ പ്രാർത്ഥന കൂട്ടായ്മയൊക്കെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട പി സി ഓറസിനെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ജിമ്മി ആലപിക്കുന്നതാണ്. ഹ്യൂസ്റ്റൺ സെയിന്റ് പീറ്റേഴ്സ് പള്ളി ഇടവകയിലെ മെമ്പറാണ് ജിമ്മി എയ്ജി. ഇപ്പോൾ ആ ഗീതം ആലപിക്കുന്നതാണ്. അതിനുശേഷം പ്രിയപ്പെട്ട പി സി ഓറസൻ തിരുവചനത്തിൽ നിന്ന് ധ്യാനം നിർവഹിക്കുന്നതായിരിക്കും.
ഒരു മാത്ര നിന്നെ നിലച്ചിരുന്നെങ്കിൽ അഴലുകളെല്ലാം ആസന്നേ. ഒരു വേള നിന്നെ നിറഞ്ഞിരുന്നെങ്കിൽ സ്നേഹമായി ഞാനിന്നു മാറിയേനെ. ഒരു മാത്ര നിന്നെ നിലച്ചിരുന്നെങ്കിൽ അഴലുകളെല്ലാം ആകുന്നേനെ. ഒരു വേള നിന്നെ നിറഞ്ഞിരുന്നെങ്കിൽ സ്നേഹമായി ഞാനിന്നു മാറിയേനെ. അരികിൽ വന്ന് ഒരു മാത്രമേ ഒരു മാത്ര നിന്നെ നിലച്ചിരുന്നെങ്കിൽ അഴലുകളെല്ലാം ആ കണ്ണീനെ ഒരു വേള നീ നിറഞ്ഞിരുന്നെങ്കിൽ സ്നേഹമായി ഞാനും മാറിയേനെ സ്നേഹമായി ഞാനും
തിരുവചന ധ്യാനം നിർവഹിക്കാനായിട്ട് വന്ന പി സി ഓർ അച്ഛനെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു.
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും ചിരിയപ്പെടുമാറാകട്ടെ. ആമേൻ. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. പുണ്യ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ അനുഗ്രഹീതരെ, നൊയമ്പിന്റെ അവസാന പാദങ്ങളിലേക്ക് നമ്മൾ എത്തുകയാണല്ലോ. 40-ാം വെള്ളിയാഴ്ച കൊണ്ട് നൊയമ്പിന്റെ ദിവസങ്ങൾ പൂർത്തിയാകും. പിന്നീടുള്ള 10 ദിവസങ്ങളിൽ യേശുമ്പ്രാന്റെ ഇഷ്ടാനുഭവം നമ്മൾ ഓർക്കുകയും അതിതീക്ഷ്ണമായ ചിന്തകളിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെയും ഒക്കെ കടന്നു പോവുകയും ചെയ്യും. ഓരോ വർഷവും നമ്മളിത് ചെയ്യുന്നത് നമ്മളെ കൂടുതൽ ദൈവസന്നിധിയിൽ ജാഗ്രതയുള്ളവരും കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങുന്നവരും ഓരോ നിമിഷവും കാൽവരിയിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന യേശുക്രിസ്തു നമുക്ക് ചെയ്തു തന്ന പാപവിമോചന ശുശ്രൂഷയെയും മനുഷ്യാവതാര സംഭവങ്ങളെയും അനുസ്മരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായി ജീവിക്കുന്നതിനും മുഖാന്തരമായി തീർട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക ഈ നൊയമ്പ് തുടങ്ങി കഴിയുമ്പം വൈശാചികന്റെ പോരാട്ടം എല്ലാ മേഖലകളിലും ബാധിക്കും. അത് വ്യക്തിപരമായും നമ്മളെ ഓരോരുത്തരെയും ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് നൊയമ്പിന്റെ ദിവസം തുടങ്ങി അവസാനിക്കുകയും ചെയ്യുമ്പോൾ ഒരേ വേദവായനയാണ്, പിശാച് പരീക്ഷിക്കുന്ന സംഭവമാണ് നമ്മൾ ഓർക്കുന്നത്. എന്നാൽ അവിടെ ദൈവദൂതന്മാരെ കാവൽ ചെയ്യുന്നവരെ ഒരു പ്രത്യാശ നമുക്കുണ്ട്. അതുകൊണ്ട് അതിനെ അതിൽ വിമോചനം പ്രാപിക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ജാഗ്രതയോടെ ഇരിക്കാൻ ദൈവം കൂടുതൽ നമ്മളെ ബലപ്പെടുത്തട്ടെ എന്ന് ദൈവത്തിൽ നമുക്ക് അപേക്ഷിക്കുകയും ചെയ്യാം. അമുഖവാക്യവും കൂടാതെ നമുക്ക് കുറച്ച് സമയം മാത്രമേ ഉള്ളല്ലോ. നിങ്ങളുടെ സമയം കൂടുതൽ എടുക്കാൻ ഇച്ഛിക്കാത്തത് കൊണ്ടും ഒരിക്കൽ കൂടി ഇങ്ങനെ ദൈവവചന ശുശ്രൂഷയുമായിട്ട് നിങ്ങളുടെ മുമ്പാകെ നിൽക്കുവാൻ ദൈവം ബലപ്പെടുത്തുകയും ദൈവത്തെ സ്തുതിക്കുകയും അനുവദിച്ച ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛനോടും കേൾക്കുന്നതിൽ നിങ്ങളെല്ലാവരോടുമുള്ള സ്നേഹം അറിയിച്ചുകൊണ്ടും 61-ാം സങ്കീർത്തനം 2-ാം വാക്യം അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നമുക്ക് ധ്യാനിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 61-ാം സങ്കീർത്തനം 2-ാം വാക്യം. എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. ചെറിയൊരു വാക്യമാണ്. എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. എന്റെ ഹൃദയം ക്ഷീണിക്കും. ഓ, ഭയങ്കര ക്ഷീണം. ഇങ്ങനെയൊന്ന് പറയാത്തവരോ ചിന്തിക്കാത്തവരോ ദിവസം ഒന്നെങ്കിലും ഒന്ന് ചിന്തിക്കാത്തവരോ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് സംശയമാണ്. ക്ഷീണാവസ്ഥ നമ്മളുടെ ആത്മീയ ജീവിതത്തിന് വലിയ ബലം തടിയ കാര്യം. ചില കട്ടിയുള്ള ഒരു അക്ഷരവും ചില കട്ടി കുറഞ്ഞ ഒരു അക്ഷരവും അങ്ങനെ രണ്ട് അക്ഷരങ്ങളെ ക്ഷീണം എന്നുള്ളതിനുള്ളെങ്കിലും അത് ഭയങ്കരമായി കഠിനമായി നമ്മളെ പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ക്ഷീണം. അത് ആത്മീയ ജീവിതത്തിൽ മാത്രമല്ല ഭൗതിക ജീവിതത്തിൽ. അതുകൊണ്ട് ആത്മീകവും ഭൗതികവും അങ്ങനെ വേർതിരിക്കുന്നു എങ്കിൽ ഇല്ല എങ്കിൽ നമ്മുടെ ജീവിതത്തെ ആസ് എ ഹോൾ അതിന്റെ ഇമ്പാക്ട് ഭയങ്കരമാണ്. അതുകൊണ്ട് ഈ ക്ഷീണത്തെ പറ്റി നമുക്കൊന്ന് ചിന്തിക്കാം. നൊയമ്പ് ഉപവാസ ദിവസങ്ങളിൽ നമ്മൾ ജാഗ്രതയോടുകൂടി ഇരിക്കണമെന്നുള്ളതാണ്. നമ്മളെപ്പോഴും പാടുകയും നമ്മുടെ ആരാധനകളിലെല്ലാം പ്രധാന സന്ദേശം അത് ഉണർവുള്ളവരായിട്ടിരിക്കുക, ജാഗ്രതയോടെ ഇരിക്കുക, എപ്പോഴും ജാഗ്രതയോടെ ഇരിക്കുക. അതുകൊണ്ട് ഈ രണ്ടാമത്തെ വരവിന്റെ വലിയ അടയാളങ്ങളോ അത്ഭുതങ്ങളോ 1000 ആണ്ട് വാഴ്ചയോ റാപ്ചറോ ഇതൊന്നും നമ്മൾ വലിയ പഠന വിഷയമാക്കാറില്ല. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ എപ്പോഴും ഒരുക്കത്തോടെ ഇരിക്കാൻ വേണ്ടിയാ. ഇപ്പൊ റെഡി ആയിട്ടിരിക്കുക, പിന്നെ എന്തിനാ ഇനിയിപ്പോ കലണ്ടറിലെ കാര്യവും വെളിപാട് പുസ്തകത്തിൽ നിന്ന് ദാനിയേലിന്റെ പുസ്തകത്തിൽ നിന്ന് എല്ലാം വായിച്ച് ഇതെല്ലാം കൂടെ വഷളാക്കേണ്ട കാര്യമില്ലല്ലോ. അറിവില്ലാത്തതിനെ പറ്റി നമ്മൾ വിശദീകരിക്കേണ്ട, കാരണം ആ നാളും നാഴികയും സംബന്ധിച്ച് പുത്രൻ പോലും അറിയുന്നില്ല, സ്വർഗത്തിലെ പിതാവ് മാത്രമേ അറിയുന്നുള്ളൂ എന്ന് യേശുക്രിസ്തു പറഞ്ഞിരിക്കെ നമ്മൾ അതിനുവേണ്ടി പഠിച്ചും സമയം നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല. ഇപ്പം അത്തരം പഠിക്കുന്ന സമയം കൂടെ ഒരുക്കത്തോടെ ഇരിക്കുക, ജാഗ്രതയോടെ ഇരിക്കുക. അതുകൊണ്ട് എപ്പോഴും നമ്മൾ പാടുന്ന യജമാനൻ വരും അന്നേരത്ത് ഉണർവോടി, എപ്പം വരും, ഇപ്പൊ വരും, ഇപ്പൊ വന്നാൽ നമ്മൾ റെഡിയാണോ എന്നുള്ളതാണ് നമ്മുടെ ഓർത്തഡോക്സ് ആധ്യാത്മികതയുടെ കാതൽ. അത് എന്നെ കേൾക്കുന്നവരൊത്തിരി പെന്തക്കോസ്തു പ്രസംഗമൊക്കെ കേൾക്കുന്നവരും കൂടെ ആയതുകൊണ്ട് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് നമുക്ക് ഇത് വിശദീകരിക്കാൻ അറിയാൻ വേണമെന്നിട്ടല്ല, വിശദീകരിക്കാൻ അറിയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എപ്പോഴും ഒരുക്കത്തോടെ ഇരിക്കുകയാണ്. ക്ഷീണം ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട് എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ. അപ്പോൾ ഈ ക്ഷീണിച്ചാൽ നമുക്ക് അതിന്റെ കാരണം എന്തൊക്കെയാണ്? ക്ഷീണത്തിന്റെ നാല് കാരണങ്ങൾ, ക്ഷീണിക്കുമ്പോൾ ഉണ്ടാകുന്ന നാല് ആഫ്റ്റർ എഫക്ട്, മൂന്ന് റിസൾട്ട് ആഫ്റ്റർ എഫക്ട്, അതിന്റെ അഞ്ച് റെമഡീസ്, ഇങ്ങനെ വളരെ കൃത്യമായിട്ട് ഒരു റെസിപ്പി പോലെയാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. അപ്പൊ ക്ഷീണത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് പക്ഷെ നമ്മൾ ആദ്യം പഠിക്കും. സാധാരണ കാരണം പറഞ്ഞിട്ട് റിസൾട്ട് പറയുന്നു, ഇവിടെ റീസണിന് മുമ്പേ നമ്മൾ റിസൾട്ട് പറയില്ല. എന്തിനാന്ന് ചോദിച്ചാൽ അതിന്റെ റിസൾട്ട് ഒന്ന് അറിഞ്ഞിരിക്കുമ്പോൾ അതിന്റെ തീക്ഷ്ണത നമുക്ക് മനസ്സിലാകും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യം മൂന്ന് റിസൾട്ട് പഠിച്ചിട്ട് നാല് കാരണങ്ങളിലേക്ക് പോകാം. നമുക്ക് അതിനെ ഒത്തിരി റിസൾട്ടുകൾ ഉണ്ടെങ്കിലും പെട്ടെന്ന് ധ്യാനിക്കാൻ വേണ്ടിയും സമയചുരുക്കമായതുകൊണ്ടും അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുക. ആത്മീയ ജീവിതത്തിലെ ക്ഷീണം സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന റിസൾട്ട് എന്നാക്കിയാൽ, ഒന്ന്, എബ്രായർ 12:3, Hebrews 12:3, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളു. അപ്പൊ ക്ഷീണം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ആദ്യത്തെ ഒരു സംഭവമാണ് മടുപ്പ്. അപ്പൊ ക്ഷീണിച്ച് മടുത്തു പോകും, ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും ഒക്കെ ക്ഷീണിച്ച് മടുത്തു പോകും. പലപ്പോഴും ഇതൊരു മോട്ടിവേഷൻ സ്പീക്ക് എന്നുള്ള രീതിയിൽ ഇൻസ്പിറേഷൻ ഞാൻ പറഞ്ഞു. ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ അതിന് മോഡലായിരിക്കണം, ഞാൻ അതിന് മോഡലല്ല, നമ്മൾ പഠന വിഷയമാക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഒരു ചെറിയ മോട്ടിവേഷൻ ഇതിൽ നിന്ന് കിട്ടുന്നെങ്കിൽ സന്തോഷം, പ്രത്യേകിച്ച് ആത്മീയ ജീവിതത്തിൽ. ഭൗതിക ജീവിതത്തിലും പ്രായോഗികമാക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ക്ഷീണം ഉണ്ടാകുമ്പോൾ മടുപ്പുണ്ടാകും, അതാണ് എബ്രായ 12:3 പറയുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ ആരെ ധ്യാനിക്കണം? അതായത് നമ്മുടെ ഈ 40 ദിവസമുള്ള ധ്യാന വിഷയം, ഇനിയും 10 ദിവസം പ്രത്യേകിച്ച് കൂടുതലായിട്ട് ധ്യാനിക്കാൻ പോവുക. പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളു. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ യേശുമ്പുരാന്റെ പീഡാസഹനങ്ങളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധിപ്പിച്ച് എപ്പോഴും ധ്യാനിക്കാൻ സാധിക്കണം. അപ്പോ ക്ഷീണിച്ചാൽ മടുക്കാൻ സാധ്യതയുണ്ട്, അതാ ഒന്നാമത്തെ ആഫ്റ്റർ എഫക്ട് അല്ലെങ്കിൽ റിസൾട്ട്. രണ്ട്, 1 Samuel 30, 1 Samuel 30 ദാവീദും കൂടെയുള്ള 600 പേരും കൂടി സിക്ലാഗ് പിടിച്ച് അടക്കിയതിനു ശേഷം അവര് മുന്നോട്ട് പോവുകയാണ്. അവര് ബേസോർ തോട്ടിങ്കിൽ എത്തുകയാണ്. ബേസോർ തോട്ടിങ്കിൽ എത്തിക്കഴിഞ്ഞപ്പോഴേ, വിശദാംശമൊക്കെ നിങ്ങൾ പിന്നെ വായിച്ചാൽ മതി, നമുക്ക് ആവശ്യമുള്ള പ്രധാനപ്പെട്ട ആശയം മാത്രം അവിടെ നിന്ന് എടുക്കുക. 9 വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, 1 Samuel 30:9, അങ്ങനെ ദാവീദും കൂടെ ഉള്ള 600 പേരും പുറപ്പെട്ടു, ബസോർ തോട്ടിങ്ങിലെത്തി. ശേഷമുള്ളവർ അവിടെ താമസിച്ചു. ബസോർ തോട് കടപ്പാൻ കഴിയാതെ വണ്ണം ക്ഷീണിച്ചിട്ട് 200 പേർ പുറകിൽ താമസിച്ചതുകൊണ്ട് ദാവീദും 400 പേരും പിന്തുടർന്നിരുന്നു. അപ്പൊ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ പോകുന്നു, 600 പേരുടെ ഗ്രൂപ്പ്. അതെ, ക്ഷീണം പറ്റിയവർക്ക് എന്നാ പറ്റി നോക്കിയേ, ക്ഷീണിച്ചിട്ട് 200 പേർ പുറകിൽ താമസിച്ചു. നമ്മൾ ക്ഷീണം വന്നാലുള്ള റിസൾട്ട് മാത്രമാണ് നോക്കുന്നത്. ക്ഷീണം വന്നാൽ പുറകിൽ താമസിക്കാനായിട്ട് ഒരു സാധ്യതയുണ്ട്. എബോർഡ് ബിഹൈൻഡ്, പുറകോട്ട് വലിയാൻ ഒരു സാധ്യതയുണ്ട്. നമ്മുടെ ദൗത്യം മറന്നിട്ട് ചില ഇടങ്ങളിൽ അങ്ങ് പുറകോട്ട് വലിഞ്ഞു പോകാൻ ഒരു സാധ്യതയുണ്ട്. അപ്പൊ ഒന്നാമത് നമ്മൾ കണ്ടത് ക്ഷീണിച്ച് മടുക്കാൻ സാധ്യതയുണ്ട്, രണ്ട്, പുറകോട്ട് മാറാനായിട്ടുള്ള സാധ്യതയുണ്ട്, പുറകിൽ താമസിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. മൂന്നാമത് ക്ഷീണിച്ചാലുണ്ടാകുന്ന മൂന്നാമത്തെ റിസൾട്ട് നമുക്ക് നോക്കാം. യോനായുടെ പുസ്തകം 4:8. യോനായുടെ പുസ്തകം 4:8 ഇങ്ങനെ കാണുന്നു, സൂര്യൻ ഉദിച്ചപ്പോൾ ദൈവം അത്യുഷ്ണമുള്ള ഒരു കിഴക്കൻ കാറ്റ് കൽപ്പിച്ചു വരുത്തി. വെയിൽ യോനായുടെ തലയിൽ കൊള്ളുകയാൽ അവൻ ക്ഷീണിച്ച് മരിച്ചാൽ കൊള്ളാം എന്ന് ഇച്ഛിച്ചു. അപ്പൊ ക്ഷീണിക്കുമ്പം മടുപ്പുണ്ടാകാം, ക്ഷീണിക്കുമ്പം പുറകോട്ട് വലിയാൻ പിൻവലിയാൻ ഒരു സാധ്യതയുണ്ട്. അതല്ല, ക്ഷീണം കൂടി കഴിയുമ്പം ദേഷ്യവും സങ്കടവും ക്ഷീണവും നിരാശയും എല്ലാം കൂടെ വന്നു കഴിയുമ്പം ഒരു ചിന്തയാണ് യോനായിക്കുണ്ടായ പോലെ ഒരു ചിന്ത, ക്ഷീണിച്ചു മരിച്ചാൽ കൊള്ളാം എന്ന് ഇച്ഛിച്ചു. എന്നിട്ട് ചില കാര്യങ്ങളോട് യോന പറയുന്നുണ്ടാ, ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്ന എന്ന് പറയും. ദൈനംദിനമായ ജീവിതത്തിലുണ്ടാകുന്ന ക്ഷീണാവസ്ഥകളിൽ നമ്മുടെയും വായിൽ നിന്ന് അറിഞ്ഞു അറിയാതെയൊക്കെ വന്നു പോകുന്ന കാര്യം ജീവിച്ചിരിക്കേണ്ട, മരിച്ചാൽ കൊള്ളാം എന്നുള്ള ചിന്ത. അപ്പൊ ക്ഷീണം വരുത്തുന്ന അതിന്റെ ആഫ്റ്റർ എഫക്ട്, അതിന്റെ റിസൾട്ട് മൂന്ന് കാര്യങ്ങൾ കണ്ടു. ക്ഷീണിച്ചാൽ മടുക്കാൻ സാധ്യതയുണ്ട്, ക്ഷീണിച്ചാൽ പിൻവലിയാൻ സാധ്യതയുണ്ട്, ക്ഷീണിച്ചാൽ മരിക്കാനുള്ള ആഗ്രഹം ജീവനേക്കാൾ ഉപരി മരണത്തെ പുൽകാനായിട്ടുള്ള താല്പര്യം ഉണ്ടാകും. വിഷ് ബിൻ ഹിംസെൽഫ് ടു ഡൈ എന്ന് നമ്മൾ വായിക്കുന്നു. ഇനി എന്തൊക്കെയാ ക്ഷീണത്തിന്റെ നാല് കാരണങ്ങൾ? വേറെ ഒത്തിരി കാരണങ്ങളുണ്ടെങ്കിലും ചിന്തിക്കാൻ വേണ്ടി നാല് കാരണങ്ങൾ എടുക്കുന്നുവെന്നേ ഉള്ളൂ. ഒന്ന്, റീസൺസ് നമ്മൾ നോക്കുക. ഈ ക്ഷീണിക്കാനുള്ള, ഹൃദയം ക്ഷീണിക്കാൻ അല്ല, ശരീരം ക്ഷീണിക്കാൻ, മനസ്സ് ക്ഷീണിക്കാനുള്ള കാരണങ്ങൾ. ഫസ്റ്റ് വൺ, സാംസ് 31:10, 31 സങ്കീർത്തനം 10 വാക്യം, എന്റെ അകൃത്യ നിമിത്തം എന്റെ ബലം ക്ഷീണിച്ചു. നമുക്ക് ക്ഷീണം ഉണ്ടാകാനുള്ള ആദ്യത്തെ കാരണം എന്റെ അകൃത്യ നിമിത്തം. ദാവീദ് പറയുന്നത് എന്റെ അകൃത്യ നിമിത്തം, ജീവിതത്തിലുണ്ടാകുന്ന പാപങ്ങൾ തീർച്ചയായിട്ടും ഈ ക്ഷീണാവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അതൊരു ലേസിനെസ്സിലേക്കോ ഒരു സ്ലോത്തിലേക്കോ അലസതയിലേക്കോ മടിയിലേക്കോ ഒക്കെ നമ്മളെ കൊണ്ടുപോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ബലം ക്ഷീണിച്ചുപോയി, നമുക്കൊന്നിനും ബലമില്ല എന്ന് ചിന്തിക്കാൻ നമ്മുടെ പാപങ്ങൾ ഹേതുവാകും. അത് നമ്മൾ പ്രത്യേകിച്ച് ഓർത്തിരിക്കുക. എന്നാൽ നമ്മുടെ ഈ അകൃത്യങ്ങൾക്ക് വിമോചനമായാണ് യേശു ക്രിസ്തു കാൽവരിയിലെ യാഗമായി തീരുന്നത് എന്നുള്ള വലിയ പ്രത്യാശയെ എന്നെ വിടിവിപ്പാൻ അവൻ നമ്മുടെ അകൃത്യങ്ങളെ ചുമന്നു. 53 നമ്മൾ വായിക്കുന്നുണ്ട്, അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കൊലോസ്യർ 1:14, എബ്രായ 8:12 ഒക്കെ വായിക്കുമ്പോൾ അവന്റെ യേശുവിന്റെ പ്രവർത്തനങ്ങളാലും യേശുക്രിസ്തുവിന്റെ വീണ്ടെടുപ്പിനാലും നമുക്ക് അകൃത്യങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട് എന്ന് നമ്മൾ കാണും. അപ്പോ ഒന്നാമത് നമ്മുടെ പാപങ്ങൾ ഈ ക്ഷീണാവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതാണ്. 2, ഇന്ന് നമ്മൾ വായിച്ച് മോഹനങ്ങൾ വളരെ മനോഹരമായിട്ട് ഇന്ന് ബൈബിള് വായിച്ചു. ഈ 6:7 നമ്മൾ കാണുക, 6:7 ക്ഷീണിക്കാനുള്ള രണ്ടാമത്തെ കാരണം. ഒന്നാമത്തെ നമ്മൾ കണ്ടു അകൃത്യം, നമ്മുടെ അകൃത്യം, നമ്മുടെ കുറവുകൾ. 2, Psalms 6:7, ദുഃഖം കൊണ്ട് എന്റെ കണ്ണ് കുഴിഞ്ഞിരിക്കുന്നു, എന്റെ സകല വൈരികളും ഹേതുവായി ക്ഷീണിച്ചുമിരിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മൾ വായിച്ചു കേട്ട പഴയ നിയമ ഭാഗത്തു നിന്ന് വായിച്ചു കേട്ടത് ഈ ശൗലും തന്റെ മകനും ഒക്കെ ദാവീദിനെ ഓടിച്ചിട്ട് ജീവിതത്തിൽ അലച്ചിലിന്റെ അലച്ചിൽ, അങ്ങേയറ്റത്തെ ക്ഷീണം, പ്രയാസം, ദുഃഖം ഉണ്ടായ അവസ്ഥകളാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ടെ, പഴയ നിയമത്തിൽ വായിച്ചു കേട്ടെ. ഇവിടെ ദാവീദ് 6:7 പറയുക, ദുഃഖം കൊണ്ട് എന്റെ കണ്ണു കുഴിഞ്ഞിരിക്കുന്നു, എന്റെ സകല വൈരികളും ഹേതുവായി ക്ഷീണിച്ചുമിരിക്കുന്നു. അപ്പൊ ക്ഷീണം ഉണ്ടാകാനുള്ള മറ്റൊരു കാരണം സകല വൈരികൾ, ശത്രുക്കൾ നിമിത്തം നമുക്ക് ക്ഷീണം ഉണ്ടാകാം. നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം പല രീതിയിലുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള എനിമീസ് നമുക്ക് ധാരാളമുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. എന്നാൽ നമുക്ക് ഇന്റേണൽ ആയിട്ട് എനിമീസ് ഉണ്ട്. ഇന്റേണൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും ഒന്നുമല്ല, അതൊക്കെ എക്സ്റ്റേണൽ ആയിട്ട് വേണമെങ്കിൽ കൂട്ടാം. നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മുടെ മനസ്സ് തന്നെ ഏറ്റവും വലിയ ശത്രു. എന്നോട് ചോദിച്ചാൽ ആരാ നമ്മുടെ ശത്രു എന്ന് ചോദിച്ചാൽ ഞാൻ പറയും നമ്മൾ ക്ഷീണിച്ചു പോകാനായിട്ടുള്ള ഏറ്റവും വലിയ ശത്രു നമ്മൾ തന്നെയാണെന്ന് പറയും. അവിടെ നിൽക്കട്ടെ, നമുക്ക് അവസാനം അത് ചിന്തിക്കാം. അതിന്റെ റെമഡീസ് ചിന്തിക്കുന്ന സമയത്ത് ആ ഭാഗം കൂടുതലായിട്ട് ചിന്തിക്കും. അപ്പൊ രണ്ട് കാര്യങ്ങൾ കണ്ടു, അതിന്റെ റീസൺ 1 നമ്മുടെ അകൃത്യം, 2 നമ്മുടെ വൈരികൾ. മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നത് എന്താണ് ക്ഷീണം ഉണ്ടാകാനുള്ള റീസൺ. സംഖ്യാപുസ്തകം 21:4, Numbers 21:4, പിന്നെ അവർ ഏതോ ദേശത്തെ ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിങ്കിൽ നിന്ന് ചെങ്കടൽ വഴിയായി യാത്ര പുറപ്പെട്ടു, വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. പിന്നെ അവർ ഏതോ ദേശത്തെ ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിങ്കിൽ നിന്ന് ചെങ്കടൽ വഴിയായി യാത്ര പുറപ്പെട്ടു, വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. അപ്പൊ ക്ഷീണം ഉണ്ടാകാനുള്ള മറ്റൊരു കാരണം വഴിയാണ്. എന്നാ വഴിയാണ്? ചുറ്റിപ്പോകുന്ന വഴി. ചുറ്റിപ്പോകുവാൻ സ്വർഗപർവ്വതത്തിങ്കിൽ നിന്ന് പുറപ്പെട്ടു എന്നാ വായിക്കുന്നത്. ഏതോ ദേശത്തെ ചുറ്റിപ്പോവുക, അതായത് ക്ഷീണം ഉണ്ടാകാനുള്ള മറ്റൊരു കാരണം വെറും വഴിയല്ല, വഴി നടന്നാൽ തന്നെ ക്ഷീണിക്കും. കാരണം യോഹന്നാന്റെ സുവിശേഷം 4:5 നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, യേശു വഴി നടന്നിട്ട് ക്ഷീണിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. യാക്കോബിന്റെ ഉറവിനരികെ യേശുമരൻ പോയിരിക്കുന്ന ശമരിയാ സ്ത്രീയോടുള്ള കോൺവെർസേഷൻ നമ്മൾ കാണുന്നിടത്ത് യേശു വഴി നടന്നിട്ട് ക്ഷീണിച്ചു, വഴി നടന്നാൽ തന്നെ ക്ഷീണിക്കും. അപ്പൊ ഈ ചുറ്റിപ്പോകുന്ന വഴികൾ കൂടുതൽ നമ്മളെ ക്ഷീണിപ്പിക്കും. അതാണ് ചുറ്റിപ്പോകുന്ന വഴിയിൽ നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു എന്ന് സംഖ്യ 21:4 വായിക്കുന്നു. അതായത് നമ്മളെ ക്ഷീണിപ്പിക്കുന്ന മൂന്നാമത്തെ കാരണം, രണ്ട് കാരണങ്ങൾ കണ്ടത് അകൃത്യം, നമ്മുടെ വൈരികൾ, മൂന്നാമത്തെ കാരണം നമ്മളെ ചുറ്റിക്കുന്ന വഴികൾ. നമ്മളെ ചുറ്റിക്കുന്ന വഴികൾ അതവിടെ നിൽക്കട്ടെ. 4 കാരണം കൂടി നമുക്ക് കാണാം. വിലാപങ്ങളുടെ പുസ്തകം 4:9 Lamentations 4:9. ഇനിയും ക്ഷീണിക്കാനുള്ള മറ്റൊരു കാരണം എന്താന്ന് ചോദിച്ചാൽ വിലാപങ്ങൾ 4:9 അവർ നിലത്തിലെ അനുഭവമില്ലായകിയാൽ ബാധിതരായി ക്ഷീണിച്ചു പോകുന്നു. അപ്പൊ നമ്മൾ ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകാം. വിത്തുവിതക്കാരന്റെ ഉപമയിൽ നമ്മൾ വായിക്കുന്നത് പോലെ ചിലത് വഴിയരികിൽ വീണു പോയി കാണാം, മുള്ളിനിടയിൽ വീണു പോയി കാണാം, പാറപ്പുറത്ത് വീണു കാണാം, ഒത്തിരി അധ്വാനിക്കുന്നുണ്ട്. യെശയ്യാപ്രവചനം 5 വായിക്കുന്നു, ഞാൻ നിലമൊക്കെ കളച്ചു, ചുറ്റും വേലി കെട്ടി കല്ല് പെറുക്കി കളഞ്ഞു, കാലയൊക്കെ വൃത്തിയാക്കി, നല്ല വക മുന്തിരിവള്ളി നട്ടു, മുന്തിരിങ്ങ കായ്ക്കും, തന്നെ അല്ല വലിയൊരു ഗോപുരം പണിത് ചക്കും കുഴിച്ചിട്ടു, മുന്തിരിങ്ങ കായ്ക്കുമെന്ന് കാത്തിരുന്നു. പക്ഷെ കായ്ച്ചു, കായ്ച്ചതോ കാട്ടു മുന്തിരിങ്ങ അത്ര. നമ്മൾ പ്രത്യേകിച്ച് കഷ്ടാനുഭാഴ്ച ചൊവ്വാഴ്ച സന്ധ്യയുടെ ദിവസങ്ങളിലൊക്കെ പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കുന്നതായ ധ്യാന വിചാരമാണ്. അപ്പോൾ നിലത്തിലെ അനുഭവം ഇല്ലായകിയാൽ ബാധിതരായി ക്ഷീണിച്ചു പോകുന്നു. നമ്മൾ ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ട് റിസൾട്ട് കിട്ടാതെ വരുമ്പം നിലത്തിലെ അനുഭവം ഇല്ലാതെ വരാം. പക്ഷേ മോസ്റ്റ് ഓഫ് ദ കേസസ് ഇങ്ങനെയുള്ളത് വളരെ കുറവേ ഉള്ളൂ എന്ന് ഞാൻ പറയും. മോസ്റ്റ് ഓഫ് ദ കേസസിൽ നമ്മളെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം നമ്മൾ ചെയ്യുന്നില്ല. നമ്മുടെ മടിയും ഉദാസീനതയും കൊണ്ട് നിലത്തിൽ നിന്ന് അനുഭവം കിട്ടത്തില്ല. നിലം ഇഷ്ടംപോലെ കാണുന്നുണ്ട്, കൃഷി അതെങ്ങനെയാ നമുക്ക് റിസൾട്ട് കിട്ടുന്നത്? അതുകൊണ്ട് നമുക്ക് ധാരാളം സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് പ്രോപ്പറായിട്ട് ടാപ്പ് ചെയ്തെടുക്കാത്തത് കൊണ്ടുണ്ടാകുന്ന ക്ഷീണം നമുക്ക് സംഭവിച്ചേക്കാം. ആ ഒരു അർത്ഥത്തിലാണ് വിലാപങ്ങളുടെ പുസ്തകം 4:9 വിശദീകരിക്കാൻ താല്പര്യം. അതുകൊണ്ട് രണ്ട് പ്രധാനപ്പെട്ട ആശയങ്ങൾ നമ്മൾ കണ്ടു. നമ്മുടെ ഹൃദയം മനസ്സും ക്ഷീണിച്ചു പോകുന്നു. അങ്ങനെ ക്ഷീണിച്ചാൽ ഉണ്ടാകുന്ന 3 റിസൾട്ട് കണ്ടു. ക്ഷീണിച്ച് മടുക്കും, ക്ഷീണിച്ചാൽ പിൻവലിയാൻ സാധ്യതയുണ്ട്, ക്ഷീണിച്ച് മരിച്ചാൽ കൊള്ളാമെന്ന് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അതിന്റെ 4 റീസൺസ് കണ്ടു. നമ്മുടെ അകൃത്യ നിമിത്ത ക്ഷീണം ഉണ്ടാകാം, നമ്മുടെ വൈരികൾ നിമിത്ത, ശത്രുക്കൾ നിമിത്ത ക്ഷീണം ഉണ്ടാകാം, നമ്മൾ ചുറ്റിപ്പോകുന്ന വഴികൾ അല്ലെ, നമ്മളെ ചുറ്റിക്കുന്ന വഴികൾ നിമിത്തം ക്ഷീണം ഉണ്ടാകാം, നിലത്തിലെ അനുഭവമില്ലായകയാൽ, അതായത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ റിസൾട്ട് കിട്ടാതെ അനേകം സാധ്യതകൾ നമുക്ക് മുമ്പിലുണ്ടായിട്ടും അത് വീണ്ടും വണ്ണം ഉപയോഗിക്കാതെ ക്ഷീണം ഉണ്ടാകാനായിട്ടും മരിച്ചാൽ കൊള്ളാമെന്ന് ഇച്ഛിക്കാനായിട്ടൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇതിന്റെ ഒരു പ്രാധാന്യവും കാഠിന്യവും നിങ്ങൾക്ക് മനസ്സിൽ, നമ്മളെ ഇച്ഛാകൂട്ടി ആ ക്ഷീണം എന്ന വാക്ക് തുടങ്ങുന്നത്, അപ്പൊ നമ്മളെ ഇച്ഛായിറ വലപ്പിക്കുന്ന ഒരു കാര്യമാണ് ക്ഷീണം. ഇനി ഇതിനെ ഓവർകം ചെയ്യാനായിട്ട് അങ്ങനെ സാധിക്കും. റെമഡീസ് നമ്മൾ കണ്ടത് റിസൾട്ട് കണ്ടു, റീസൺ കണ്ടു. ഇനി അവസാനം നമ്മൾ റെമഡീസും കൂടെ കാണുക. നോമ്പിന്റെ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് കൂടുതലായി ധ്യാനിക്കാൻ വേണ്ടി എന്തൊക്കെയാ ഇനി റെമഡീസ് ഉള്ളത് എന്ന് നോക്കാം. ക്ഷീണം മാറി കിട്ടാനായിട്ട് എന്തൊക്കെയാ റെമഡീസ് എന്ന് നോക്കാം. വേദവസ്ഥ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് ചിന്തിക്കാം. ഒന്നാമത്തെ റെമഡി, അതിന്റെ മെത്തഡോളജി ടു ഓവർകം നമ്മുടെ ഈ ക്ഷീണവും പ്രയാസവും നീങ്ങാൻ തക്കവണ്ണം നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒന്നാമത്തെ കാര്യം, ഡു ഇറ്റ് നൗ. ഇപ്പൊ തന്നെ നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് ഇന്ന് തന്നെ ചെയ്യാൻ സാധിക്കണം. നാളെ നീള നീളെ അല്ലെങ്കിൽ പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഒരു സ്വഭാവം നമ്മളിൽ നിന്ന് മാറ്റിവെക്കാനായിട്ട് സാധിക്കണം. ഈ നൊയമ്പ് ഉപവാസങ്ങൾ തീരാനായിട്ട് പോകുമ്പോൾ എന്തെങ്കിലും ഒരു ഗുണം നമുക്ക് ഉണ്ടാകണ്ടേ? അപ്പൊ നമുക്ക് ഇത്രയുള്ള, നിങ്ങൾ ഈ ലോകത്തിൽ എല്ലാവർക്കും പൊതുവായി കിട്ടുന്ന ചില കാര്യങ്ങളെ പറ്റി പറയും. എല്ലാവർക്കും വായു, വെള്ളം, സമയം, ഈ മൂന്ന് കാര്യങ്ങൾ തന്നെ എടുത്താൽ ഞാൻ പറയും വായുവും വെള്ളവും ഒക്കെ ഓരോ ദേശകാലം അനുസരിച്ച് വ്യത്യാസപ്പെടാം, അതിന്റെ ഗുണഗണങ്ങളൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കാം. എന്നാൽ ഒരു വ്യത്യാസവും ഇല്ലാതെ എല്ലാവർക്കും ഒരേ രീതിയിൽ ഒരേ വെയിറ്റേജിൽ കിട്ടുന്ന ഒരേ ഒരു കാര്യമാണ് നമുക്കുള്ള സമയം. അതുകൊണ്ട് അത് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കണം. വീണ്ടും 30, 40, 50, 60, 70 അതിൽ കൂടുതലും വയസ്സായിട്ട് നമുക്ക് മുൻപിലുള്ള കുറച്ച് സമയം നഷ്ടപ്പെടുത്താൻ ഇടയാകരുത്. ഡു ഇറ്റ് നൗ. ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ട്? മത്തായിയുടെ സുവിശേഷം 21:28 നമ്മൾ വായിക്കുന്നു, മകനെ നീ ഇന്ന് എന്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യുക. വായിക്കുന്നതും ധ്യാനിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലം ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ, സമയം നഷ്ടപ്പെടുത്തുന്നില്ല. മകനെ നീ ഇന്ന് എന്റെ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യുക. ദൈവം ആഗ്രഹിക്കുന്ന ഇന്ന്. 2 കൊരിന്ത്യർ 6:2 വായിക്കുന്നു, 2 കൊരിന്ത്യൻസ് 6:2 ഇപ്പോഴാകുന്നു, ഇന്നാകുന്നു എന്നുമല്ല പറയുന്നത്, ഇപ്പോഴാകുന്നു. അറ്റ് ദ വെരി മോമെന്റ്, ദിസ് മോമെന്റ്, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. അതുകൊണ്ട് നാളെ എന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും പറയുന്നു, പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഒരു ചിന്താഗതിയിലേക്ക് പോകാൻ നമുക്ക് സാധ്യതയില്ല. ഒന്നാമത് ഡു ഇറ്റ് നൗ. അങ്ങനെ ചെയ്താൽ എന്നാ സംഭവിക്കുന്ന റിസൾട്ട് എന്നാ? അത് ദുഃഖ വെള്ളിയാഴ്ച പ്രത്യേകിച്ച് നമ്മൾ ഓർക്കുന്നുണ്ട്. ലൂക്കോസ് 23:43, സെയിന്റ് ലൂക്ക് ചാപ്റ്റർ നമ്പർ 23:43, നീ ഇന്ന്, നാളെ എന്നല്ല പിന്നെപ്പഴേലോ എന്നല്ല, നീ ഇന്ന് എന്നോടുകൂടി പറദീസയിലായിരിക്കും. ഇന്ന് നമ്മള് ഇനിയും വേറെ മാസം കണ്ടുപോയി സ്വർഗത്തിലേക്കൊക്കെ പോകാം, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ അനുഭവം ഇന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഡു ഇറ്റ് നൗ, റൈറ്റ് നൗ, ഇപ്പോൾ മുതൽ എന്ന് ചിന്തിച്ചു തുടങ്ങുക. നമ്മുടെ ക്ഷീണവും പ്രയാസമൊക്കെ നീങ്ങാൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ ഇന്ന് തന്നെ ഭംഗിയായി ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. രണ്ടാമതായി എനിക്ക് പ്രായോഗികമായിട്ട് ഉള്ള കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ് ഞാൻ ഇരിക്കുന്നത് കേട്ടോ. ഒരു പാതിരി പ്രസംഗം എന്നുള്ള രീതിയിൽ ഇത് കേൾക്കരുത്. രണ്ടാമതായിട്ട് നമുക്ക് ക്ഷീണം മാറണമെങ്കിൽ ക്വാളിറ്റി സ്ലീപ്പ് ആൻഡ് ക്വാളിറ്റി ഫുഡ്, ഇത് രണ്ട് കാര്യങ്ങളും ഉണ്ടാകണം. ഇത് ക്വാളിറ്റി സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ഉറങ്ങണം. എങ്ങനെ ഉറങ്ങണം? പ്രോവർബ്സ് 3:24 പരിശുദ്ധാത്മാവ് 3:24 ഇങ്ങനെ വായിക്കുന്നു, വെൻ യു ലൈ ഡൗൺ യു വിൽ നോട്ട് ബി അഫ്രൈഡ്, വെൻ യു ലൈ ഡൗൺ യുവർ സ്ലീപ്പ് വിൽ ബി സ്വീറ്റ്. നമ്മൾ സ്വീറ്റ് ഡ്രീംസ് എന്നൊക്കെ പറയാറുണ്ടല്ലേ. നീ കിടത്താൻ പോകുമ്പോൾ നിനക്ക് പേടി ഉണ്ടാകുകയില്ല, കിടക്കുമ്പോൾ നിന്റെ ഉറക്കം സുഖകരമായിരിക്കും. എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി സ്ലീപ്പ് ഉണ്ടാകണം. നമുക്ക് ഓരോരുത്തർക്കും അറിയാം, ചിലപ്പോൾ 6 മുതൽ 7-8 മണിക്കൂർ വരെ ഒരു പ്രായപൂർത്തിയായ ആള് 6 മുതൽ 8 മണിക്കൂർ വരെ നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് ഉറങ്ങാനും എഴുന്നേക്കാനും നമുക്ക് സാധിക്കണം. ഈ നോയമ്പിന്റെ ദിവസം പ്രത്യേകം ചിന്തിക്കേണ്ടതായ കാര്യമാണ്. നമ്മൾ ഈ രാത്രി കിടക്കാൻ പോകുമ്പോൾ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ ഒക്കെ കൂടിയത് കൊണ്ട് അപ്പച്ചന്മാരും അമ്മച്ചിമാരും എല്ലാം ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ ഇരിക്കുകയാണ്. രാത്രിയിൽ ഇത് അതേ ധ്യാനിച്ച് കിടക്കുന്നു, അതേ ധ്യാനിച്ച് എഴുന്നേക്കുന്നു, ചാടി എഴുന്നേക്കുന്നു, 3 മണിക്കൂർ 2 മണിക്കൂർ ഉറക്കമില്ല. ഒരു ക്വാളിറ്റി സ്ലീപ്പ് എന്ന് പറയുന്നില്ല. അല്ലെങ്കിൽ പിന്നെ പകല് ജോലി ചെയ്യേണ്ട സമയത്ത് ഈ രാത്രിയില് ഈ സമയമെല്ലാം മെനക്കെടുത്തി വെച്ച് പകൽ കിടന്നുറങ്ങുന്നു. അതുകൊണ്ട് ക്വാളിറ്റി സ്ലീപ്പ് എന്നുള്ള മനഃപൂർവ്വം ഞാൻ ഉദ്ദേശിച്ച ഒരു വാക്കാണ്. അപ്പൊ ഉറങ്ങേണ്ട സമയത്ത് നിങ്ങൾ പ്രകൃതിയിലേക്ക് നോക്കി, ആ ജീവജാലങ്ങളെ നോക്കൂ, അവർ ഈ പണിക്കൊന്നും പോകുന്നില്ലല്ലോ. നാച്ചുറൽ ആയിട്ടുള്ള കാര്യം എന്താ? അവർ കൃത്യമായി എത്രയോ വർഷങ്ങളായി അവർ കൃത്യമായി ഉറങ്ങുന്നു, കൃത്യമായി എഴുന്നേൽക്കുന്നു. അവർക്ക് ആവശ്യമുള്ള അരിമണി മാത്രം കൊത്തിത്തിരുന്നു, ആവശ്യമുള്ള ആഹാരം മാത്രം ഞാൻ വേറെ ഒരു അഡൾട്ടറേഷനും ഫുഡിനകത്തോ അവരുടെ ടൈമിങ്ങിലോ ഒന്നും അവർ ചെയ്യാറില്ല. അതുകൊണ്ട് തീർച്ചയായും ഈ നൊയമ്പ് ഈ ക്വാളിറ്റി സ്ലീപ്പ് ആൻഡ് ക്വാളിറ്റി ഫുഡ്, ക്വാളിറ്റി ഫുഡ് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. യെശയ്യാ പ്രവചനം 55:2 നമ്മൾ വായിക്കുന്നുണ്ട്, ലിസൺ ടു മീ ആൻഡ് ഈറ്റ് വാട്ട് ഈസ് ഗുഡ് ആൻഡ് യു വിൽ എൻജോയ് ദ ഫൈനസ്റ്റ് ഫുഡ്. ഒരു പുഷ്ടഭോജനം എന്ന് പറയും, റിച്ചസ്റ്റ് ഫെയർ എന്ന് പറയും. അപ്പോ നമുക്കൊരു പുഷ്ടഭോജനം നമുക്ക് വേണം. പുറപ്പാട് പുസ്തകം 23:25 നമ്മൾ വായിക്കുന്നു, പുഷ്ടഭോജനം എന്ന് പറയുന്നത് നൊയമ്പിൽ ഇറച്ചിയും മീനും കഴിക്കണമെന്നല്ല, ഇറച്ചി കഴിക്കുക എന്നുള്ളത് പ്രോട്ടീൻ. അപ്പൊ അത് മുതിര കഴിച്ചാലോ അല്ലെങ്കിൽ പയർവർഗ്ഗങ്ങൾ കഴിച്ചാലോ നമുക്ക് കിട്ടുമെന്നുള്ള ബോധ്യത്തിൽ വേണം ഇത് ഈ വിഷയം കേൾക്കാൻ. അല്ല, പുഷ്ടഭോജനം എന്ന് കേട്ട ഉടനെ പിന്നെ 4 course meals കഴിച്ചു പിന്നെ ഐസ്ക്രീമും കൂടെ കഴിക്കുന്നതിനെ പറ്റി ചിന്തിക്കരുത്. അങ്ങനെയല്ല, ക്വാളിറ്റി ഫുഡ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഒത്തിരി സമയമില്ലാത്തതുകൊണ്ടാണ് ദാനിയേൽ നമുക്കറിയാം, ദാനിയേലും കൂടെയുള്ള കൂട്ടുകാരും അവര് ശാഖപദാർത്ഥം പച്ചവെള്ളം കൊണ്ട് ഉപജീവിച്ചു. അവരുടെ മുഖം തേജസ്സുള്ളതായി തീർന്നു. അതാ ക്വാളിറ്റി ഫുഡ് എന്ന് ഉദ്ദേശിക്കുന്നു. ഭൂവാസങ്ങളിൽ നമുക്കുണ്ടാകുന്ന ക്വാളിറ്റി ഫുഡ് അതാ. പുറപ്പാട് പുസ്തകം 23:25 നമ്മൾ വായിക്കുന്നു, നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ സേവിപ്പിൻ, എന്നാൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. ക്വാളിറ്റി ഫുഡ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതാ, അനുഗ്രഹിക്കപ്പെട്ട അപ്പവും വെള്ളവും കഴിക്കണം. ഞാൻ രോഗങ്ങളെ നിന്റെ നടുവിൽ നകറ്റിക്കളയും. നമ്മളീ പറയുന്ന, നമ്മൾ വിചാരിക്കുന്നു ഫോർ കോഴ്സ് മീൽ ഈ പറയുന്ന, ഞാൻ ഈ പറഞ്ഞ അതിനുശേഷം പിന്നെ മധുരമൊക്കെ കഴിക്കുന്നതാണ് ക്വാളിറ്റി ഫുഡ് അല്ല. ദൈവം അനുഗ്രഹിച്ച ഭക്ഷണം, നിന്റെ അപ്പത്തെയും അനുഗ്രഹിക്കപ്പെട്ട അപ്പവും വെള്ളവും, ഞാൻ രോഗങ്ങളെ നിന്റെ നടുവിൽ നകറ്റിക്കളയും. തിരുവചനം വളരെ ശക്തമായിട്ട് ഓർപ്പിക്കുക. അപ്പൊ അതുകൊണ്ട് ക്വാളിറ്റി സ്ലീപ്പ് ആൻഡ് ക്വാളിറ്റി ഫുഡ്. നമ്മളിപ്പോ നോയമ്പായതുകൊണ്ട് നാലാം സങ്കീർത്തനം എന്നും ചൊല്ലുമല്ലോ, അവസാനത്തെ വാക്യം എന്താ? I will lie down and sleep in peace, for you, Lord, only make me dwell in safety. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്ന് നിർഭയം വസിക്കുമാറാക്കുന്നത്. അതുകൊണ്ട് ഭയമില്ലാതെയും പേടിയില്ലാതെയും ആകുലതകളില്ലാതെയും സ്വസ്ഥമായി ഉറക്കം അത് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണമെന്ന് ഓർപ്പിക്കുന്നു, ക്ഷീണം മാറാനായിട്ട്. മൂന്നാമതായിട്ട് നമുക്കറിയാം നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ അത് കുറച്ച് ഭംഗിയായിട്ടിരിക്കണം. ബ്ലഡ് സർക്കുലേഷന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യം എന്താ? എക്സർസൈസ് ചെയ്യാനാ പറയുന്നത്. വേദവചനമുണ്ടോ? എക്സർസൈസ് ചെയ്യാൻ ദൈവവചനമുണ്ടോ? ഉണ്ട്. ഫസ്റ്റ് തിമത്തി ചാപ്റ്റർ നമ്പർ 4:8 ഒന്ന് തിമത്തിയോസ് 4:8 വായിക്കുന്നു, ഫോർ ഫിസിക്കൽ ട്രെയിനിങ് ഈസ് സം ഓഫ് സം വാല്യൂ, ശരീരാഭ്യാസം അല്പ പ്രയോജനമുള്ള അത്രേ. പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും വളരെയേറെ പ്രാധാന്യമുണ്ട്, എന്നാൽ ശരീരാഭ്യാസം അല്പ പ്രയോജനമുള്ളതത്രേ. നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പറായിട്ട് നടക്കാൻ ഒരു അരമണിക്കൂറെങ്കിലും എക്സർസൈസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം, ക്ഷീണം മാറാൻ. മൂന്നാമത് നമ്മൾ കണ്ടത് പ്രോപ്പർ എക്സർസൈസ് ടു മേക്ക് ബ്ലഡ് സർക്കുലേഷൻ പെർഫെക്റ്റ്. നാലാമത് കാണുന്നത് ഫുൾഫിൽ ദ ടാസ്ക്, നമുക്ക് ഉള്ള ജോലി കൃത്യമായിട്ട് നിർവഹിക്കാൻ സാധിക്കണം. ഞാൻ നേരത്തെ ആശയം ഒന്ന് പറഞ്ഞു പോയതാ, ഇറ്റ് വിൽ മേക്ക് എസ് ഹാപ്പി. നമ്മളെ അത് വളരെ സന്തോഷമുള്ള ഒരാൾ. നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ എനർജി ലെവൽ കൂടുന്നതനുസരിച്ച് ഹാപ്പിനെസ് നമുക്ക് കൂടിക്കൊണ്ടിരിക്കും. പ്രോവർബ്സ് ചാപ്റ്റർ നമ്പർ 20:4 പ്രവിശ്യവാക്യം 20:4 വായിക്കുന്നു, മടിയൻ ശീത നിമിത്തം ഉഴാതിരിക്കുന്നു, കൊയ്ത്ത് കാലത്ത് അവൻ ഇരക്കും ഒന്നും കിട്ടുകയുമില്ല. അതുകൊണ്ട് ചെറിയ തണുപ്പുണ്ടെന്നും പറഞ്ഞ് ഉഴാതിരിക്കരുത്. ഉഴുക എന്ന് പറഞ്ഞാൽ നിലം വൃത്തിയാക്കി പിന്നെ വിത്തിറക്കണം, അതിനെ പ്രോപ്പറായിട്ട് പരിപാലിക്കണം, ആവശ്യമുള്ള വെള്ളം കൊടുക്കണം, മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ജാഗ്രതയോടിരിക്കണം. നമുക്കറിയാം, അല്ലെങ്കിൽ പത്ത് കന്യകമാരുടെ ഉപമയിൽ ദീപം മാത്രം എടുത്താൽ പോരാ, ഇച്ചിരി എണ്ണയും കൂടെ കരുതണം. താലന്തുകളുടെ ഉപമയിൽ നിനക്കുള്ള താലന്ത് ഒരു ദിനോറമേക്ക് കിട്ടിയിട്ടുണ്ട്, അത് കുഴിച്ചിടാൻ പാടില്ല. അപ്പോ ശീത നിമിത്തം ഉഴാതിരിക്കരുത്. തിരുവചനം വളരെ ശക്തമായിട്ട് ഉറപ്പിക്കുക. മുമ്പേ ക്വാളിറ്റി സ്ലീപ്പിന്റെ കാര്യം പറഞ്ഞപ്പോൾ അമിതമായ ഉറക്കവും പാടില്ല. അതുകൊണ്ട് ശീത നിമിത്തം ഉഴാതിരിക്കരുത്, മടി പാടില്ല, ഉറങ്ങി മടി പിടിച്ച് ഉറങ്ങിക്കിടക്കരുത്. സദൃശവാക്യം 24:33 നമ്മൾ വായിക്കുന്നു, പ്രോവേർബ്സ് 24:33, കുറെ കൂടി ഉറക്കം, കുറെ കൂടി നിദ്ര, കുറെ കൂടി കൈകെട്ടിക്കിടക്ക, അങ്ങനെ നിന്റെ ദാരിദ്ര്യം വഴിപോക്കനെ പോലെയും നിന്റെ ബുദ്ധിമുട്ട് ആയുധപാണിയെ പോലെയും വരും. പ്രോവേർബ്സ് 18:9 സദൃശവാക്യം 18:9 വായിക്കുന്നു, വേലയിൽ മടിയനായവൻ മുടിയന്റെ സഹോദരൻ. ഒലസുക പറയുന്നുണ്ട് വേല ചെയ്യാത്തവൻ തിന്നുകയും വരുത്. അപ്പൊ വേലയിൽ മടിയനായൻ മുടിയന്റെ സഹോദരൻ. നല്ല ഒരു പ്രസംഗം, ഒരു പാസ്റ്റർ പ്രസംഗിക്കുന്നത് കേട്ടു, ഇവിടെ വീഡിയോ ഏതാണ്ട് കണ്ടതാ. അപ്പൊ അതിനകത്തോട് ഒരു തമാശ ആയിട്ട് പറയുന്നേ ഉള്ളൂ, നമുക്ക് ഈ ദൂർത്തപുത്രൻ മുടിയൻ പുത്രൻ എന്നാണല്ലോ നമ്മൾ പറയുന്നത്. നമുക്ക് മുടിയൻ പുത്രന്റെ സഹോദരന്റെ പേര് അറിയാൻ മേലല്ലോ. പുതിയ നിയമത്തിൽ പറഞ്ഞേക്കുന്ന മുടിയൻ പുത്രന്റെ സഹോദരന്റെ പേര് നമുക്കറിയാൻ മേല. അദ്ദേഹം പറഞ്ഞത് കൊണ്ട് ഇവിടെ സദൃശവാക്യങ്ങളിൽ അദ്ദേഹം തമാശ ആയിട്ട് പറഞ്ഞതാ കേട്ടോ. സദൃശവാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്, വേലയിൽ മടിയനായവൻ മുടിയന്റെ സഹോദരൻ. അപ്പൊ മുടിയന്റെ സഹോദരന്റെ പേര് മടിയെന്നാ. അങ്ങനെ പുള്ളി എന്നിട്ട് കൂട്ടിച്ചേർക്കുക, അങ്ങനെയാണെ അവരുടെ അപ്പന്റെ പേര് പൊടിയെന്നായിരിക്കുമെന്ന്. അപ്പൊ മുടിയനും മടിയനും പൊടിയനും ഓർത്തിരിക്കാൻ പറഞ്ഞേ ഉള്ളൂ, നിങ്ങളുടെ ഉറക്കം പോകാൻ ഞാൻ ഒന്ന് സൂചിപ്പിച്ചേ ഉള്ളൂ. അപ്പൊ വേലയിൽ മടിയനായവൻ മുടിയന്റെ സഹോദരൻ. ഹി ഹു ഈസ് സ്ലോത്ത്ഫുൾ ഇൻ ഹിസ് വർക്ക് ഈസ് എ ബ്രദർ ടു ഹിം ഹു ഈസ് എ ഗ്രേറ്റ് ഡിസ്ട്രോയർ എന്ന് പറയുകയും. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ സമയാസമയങ്ങളിൽ തീർക്കാൻ നമുക്ക് സാധിക്കണം. അത് നമ്മുടെ ക്ഷീണം അകറ്റുന്നതായ കാര്യമാണ്. അഞ്ചാമത് അത്തെയും അവസാനത്തെയും കാര്യം, ധാരാളം കാര്യങ്ങളുണ്ടെങ്കിലും സമയ ചുരുക്കം മൂലം, എങ്ങനെയാണ് ഇതിന്റെ ഒരു റെമഡി, ക്ഷീണം മാറ്റാനുള്ള റെമഡി? സെൽഫ് എക്സാമിനേഷൻ ഓർ സെൽഫ് ഓഡിറ്റിംഗ്, അത് നമ്മുടെ ജീവിതത്തിൽ ദൈനംദിനമായി നമ്മൾ ചെയ്യേണ്ടതായ കാര്യമാണ്. ഞാൻ ആ ക്ഷീണം മാറി ഇപ്പോൾ ക്ഷീണാവസ്ഥയിൽ മടി ഉദാസീനതയൊക്കെ മാറി ഞാൻ ആക്റ്റീവായിട്ടുണ്ടോ എന്ന് സ്വയം ഒന്ന് ചിന്തിക്കണം. യശുബ്രാൻ പോലും ചോദിച്ചു കേട്ടോ, ഫിലിപ്പിന്റെ കൈസരിയായി വെച്ച് ജനം എന്നെ ആരെന്ന് പറയുന്നു. അവര് എലിയാവെന്നും മറ്റു പ്രവാചകന്മാർ പലരും എന്നൊക്കെ പറയുന്നു എന്ന് പറഞ്ഞപ്പോ യശുബ്രാൻ ഈ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു. അപ്പൊ ഇത് നമ്മൾ സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ്. എന്റെ ഭാര്യ, എന്റെ കുഞ്ഞുങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു, എന്റെ ഇടവക്കാരനെ ആരെന്ന് പറയുന്നു. നമ്മൾ ഓരോരുത്തരും ചോദിക്കണം. നമ്മൾ ജോലിസ്ഥലത്ത് നമ്മൾ ആരെന്ന് പറയുന്നു. ഇതൊരു സെൽഫ് ഓഡിറ്റിംഗ് ആണ്. ഇത് സെക്കൻഡ് കൊരിന്ത്യൻസ് ചാപ്റ്റർ നമ്പർ 13 വേഴ്സ് നമ്പർ 5 കേട്ടോ. ഇത് നമ്മുടെ ഭൗതിക ജീവിതത്തിലും കൂടി ഞാൻ വീണ്ടും ആത്മീകം ഭൗതികമെന്ന് മനസ്സിലാകാൻ വേണ്ടി പറയുക, സെക്കൻഡ് കൊരിന്ത്യൻസ് 13:5 പറയുന്ന കാര്യം, എക്സാമിൻ യുവേഴ്സെൽസ് ടു സീ വെതർ യു ആർ ഇൻ ദ ഫെയ്ത്ത്. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പി. നമ്മൾ സ്വയം ചോദന വളരെ അത്യാവശ്യമാണ്, എല്ലാ കാര്യത്തിലും അത്യാവശ്യമാണ് കേട്ടോ. അതുകൊണ്ട് ക്ഷീണം മാറാനുള്ള റെമഡി ആയിട്ട് 5 കാര്യങ്ങൾ പറഞ്ഞു. ഫസ്റ്റ് വൺ ഈസ് ഡു ഇറ്റ് നൗ. സെക്കൻഡ് വൺ, ക്വാളിറ്റി സ്ലീപ്പ് ആൻഡ് ക്വാളിറ്റി ഫുഡ്. തേർഡ് വൺ നമ്മൾ കണ്ടത് പ്രോപ്പർ എക്സർസൈസ് അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആക്കണം. നാലാമത് കണ്ടത് ഫുൾഫിൽ ദ ടാസ്ക്, അതിന് മടി പിടിച്ചിരിക്കരുത്, ഇറ്റ് വിൽ മേക്ക് യു ഹാപ്പി. ആ ലേസിൻ, നിങ്ങൾ ജോലി ചെയ്യാതെ സുഖമായിട്ടിരിക്കുന്നതാണോ അത് കുറ്റബോധം നമുക്കുണ്ടാക്കും കേട്ടോ, കുറ്റബോധം ഉണ്ടാക്കും. എന്നാൽ ജോലി ചെയ്തതിന് ശേഷം സുഖമായിട്ടിരുന്നേ, കുറ്റബോധം ഇല്ലാതെ സുഖമായിട്ടിരിക്കാം. അതുകൊണ്ട് ജോലി ചെയ്യുക. നിങ്ങളിപ്പോ ചെറിയൊരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ടാണല്ലോ ജോലി ചെയ്യാതിരിക്കുന്നത്. എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, അത് വ്രതം വായിക്കുന്നതാകാം, പ്രാർത്ഥിക്കുന്നതാകാം, ആരാധനയാകാം, നമ്മുടെ ദൈനംദിനമായ ജോലികളാകാം, നിങ്ങളുടെ വീട്ടിൽ കുന്നുകൂടി കിടക്കുന്ന കാര്യങ്ങളാകാം, എന്തുമായിക്കൊള്ളട്ടെ, എല്ലാ മേഖലയിലും ഇത് ചേർത്ത് ചിന്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുക. അതുകൊണ്ട് കുറ്റബോധത്തോടുകൂടി സുഖം അനുഭവിക്കുന്നതിലും നല്ലത് ജോലി ചെയ്തിട്ട് സ്വസ്ഥമായി സുഖം അനുഭവിക്കുന്നത്, അതിന് അതിലെ ഒരു ക്വാളിറ്റി സാറ്റിസ്ഫാക്ഷൻ എന്ന് നമ്മൾ പറയുന്നതല്ലേ, ഒരു ക്വാളിറ്റി ഉള്ള ഹാപ്പിനെസ് എന്ന് പറയുന്നതല്ലേ. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ശീലിക്കാൻ നമുക്ക് സാധിക്കണമെന്ന് നാലാമത് പറയുന്നു, ഫുൾഫിൽ ദ ടാസ്ക്. ഫിഫ്ത് വൺ ഈസ് സെൽഫ് ഓഡിറ്റിംഗ് ഓർ സെൽഫ് എക്സാമിനേഷൻ. അതുകൊണ്ട് ക്ഷീണാവസ്ഥ എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല, ഇപ്പോ എന്തൊരു ക്ഷീണമെന്ന് പറഞ്ഞു വിടാൻ പറ്റുന്ന കാര്യമല്ല. ആധ്യാത്മിക ജീവിതത്തിൽ അതിന്റെ കാരണങ്ങൾ, അതിന്റെ റിസൾട്ട് നമ്മൾ കണ്ടു, അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയെന്ന് കണ്ടു, അതിന്റെ റെമഡി എന്ത് എന്നൊക്കെ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് തിരിച്ചറിഞ്ഞ് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ കുറച്ചുകൂടി ഭംഗിയായിട്ടൊന്ന് പോഷിപ്പിക്കാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവം എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും നമുക്ക് നൽകി തരട്ടെ.
കർത്താവിൽ അനുഗ്രഹീതരെ, ബഹുമാനപ്പെട്ട പി സി ജോർജ് അച്ഛൻ, രാജേഷ് അച്ഛൻ സ്വാഗതത്തിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ ബൃഹത്തായ ഒരു നവീന പദ്ധതി, ഒരു ക്രൈസ്തവന് അല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിന് അനിവാര്യമായതും നോമ്പുകാലത്ത് ചിന്തിക്കുവാനും പഠിക്കുവാനും ബോധ്യപ്പെടുവാനും ഏറെ ഉപകാരപ്രദവുമാകുന്ന ഒരു വിഷയം 61 സങ്കീർത്തനം 2 വാക്യത്തെ ആസ്പദമാക്കി നമ്മുടെ മുമ്പിലേക്ക് നൽകി തന്നു. ആസ്വദിച്ചു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. പക്ഷേ ആസ്വദിക്കുന്നതിനേക്കാൾ പ്രയാസകരമാണ് അത് ഉപയോഗപ്രദമാക്കുക എന്നുള്ളത്. അതിലും എല്ലാവരുടെയും ശ്രദ്ധ ഉണ്ടാകുവാൻ ദൈവം സഹായിക്കട്ടെ. 3 R's എന്ന് വേണമെങ്കിൽ പറയാം, റീസൺസ്, റിസൾട്ട്സ് ആൻഡ് റെമഡീസ്. ഇങ്ങനെ 3 R എന്ന വാക്കിൽ തുടങ്ങുന്ന 3 ഘട്ടങ്ങളെ ക്ഷീണാവസ്ഥയിൽ നിന്നുണ്ടാകുന്ന ചില പദ്ധതികളുമായി അല്ലെങ്കിൽ ചില ഘട്ടങ്ങളെ പരിചയപ്പെടുത്തുവാനാണ് അച്ഛൻ ഇന്ന് പ്രസംഗത്തിലൂടെ പൂർണ്ണമായി ശ്രമിച്ചത്. ഈ വാക്യത്തിന്റെ തൊട്ട് താഴെ തന്നെ പറയുന്നുണ്ട്, ഞാൻ ഭൂമിയുടെ അറ്റത്തു നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും, എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തണമേ, നീ എനിക്കൊരു സങ്കേതവും ശത്രുവിന്റെ നേരെ ഉറപ്പുള്ള ഗോപുരവും ആയിരിക്കുന്നുവല്ലോ. ഈ അവതരണം ഒരു ആത്മഗതം പോലെ, ഒരു സോളിലോക്കി ടൈപ്പ് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു കാര്യം ആദ്യം ആവശ്യപ്പെടുന്നു അല്ലെങ്കിൽ ചോദ്യരൂപത്തിൽ പറഞ്ഞതിനു ശേഷം അതിന്റെ ഉത്തരവും അവിടെ തന്നെ സങ്കീർത്തനക്കാരനായ ദാവീദ് അവതരിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് ഈ വിഷയം അവതരിപ്പിക്കപ്പെട്ടത് ദാവീദിന്റെ മാത്രം ഒരു വിഷയമായിട്ടല്ല, ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഓരോ മനുഷ്യനും ക്ഷീണാവസ്ഥയെ എങ്ങനെ കാണുന്നു, അതിന് വേദപുസ്തകത്തിൽ എവിടെയൊക്കെയാണ് തെളിവുകൾ, അതിന്റെ ആദിയോടന്തം ശ്രദ്ധേയമായിട്ട് പഠിച്ച് അവതരിപ്പിച്ച ഒരു വേദഭാഗമാണ്. അതിന് അത് മൂലം ഉണ്ടാകുന്ന പ്രതിസന്ധികൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ, അതാണ് റിസൾട്ട് എന്ന രീതിയിൽ അച്ഛൻ ആദ്യം തന്നെ അവതരിപ്പിച്ചത്. എന്നാൽ സാധാരണ പ്രസംഗകരൊക്കെ ചില വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ട് മടങ്ങാറുണ്ട്. ഞാൻ പോലും ചിലപ്പോഴും അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് എന്റെ വിചാരം. പക്ഷെ അച്ഛൻ മൂന്നാമതൊരു കാര്യത്തിലൂടെ ശ്രദ്ധേയമായിട്ട് നമ്മളെ കൊണ്ടുവന്നു. റെമഡീസ്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, അത് ആധ്യാത്മിക തലത്തിലുണ്ട്, ശാരീരികമായ തലത്തിലുണ്ട്, ബൗദ്ധിക മേഖലകളിലുണ്ട്, ഹൃദയത്തിന്റെ മാനസിക പക്വതകളിൽ, ഇങ്ങനെ പല വിഷയങ്ങളിലൂടെ നമ്മൾ ചെയ്ത് പരിശീലനം നേടി ഇതിനെ നമ്മുടെ ജീവിതത്തെ പുതുമയുള്ളതാക്കുവാൻ, ഈ ക്ഷീണാവസ്ഥയെ അതിജീവിച്ച് ദൈവകൃപയിൽ ജീവിക്കുവാനുള്ളൊരു മുഖാന്തരം എപ്രകാരം ഉണ്ടാകും, ഈ വിഷയങ്ങളും അച്ഛൻ നന്നായിട്ട് അവതരിപ്പിച്ചു. പ്രിയപ്പെട്ട അച്ഛന്റെ ധന്യമായ ഈ ചിന്തകളെ എല്ലാവരും സ്വീകരിച്ചു എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. വളരെ അനുഗ്രഹീതമായ ഈ വിഷയം ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അവതരിപ്പിച്ച് ഇന്നത്തെ ഈ സൂബോറോ പ്രാർത്ഥനയെ ധന്യമാക്കിയതിൽ പ്രിയപ്പെട്ട പി സി ജോർജ് അച്ഛനോടുള്ള എല്ലാവരുടെയും സന്തോഷവും വിനയപൂർവ്വം പ്രത്യേകമായിട്ട് ഈ സമയത്ത് അറിയിക്കുകയാണ്. വലിയവനായ ദൈവം നമ്പുരാൻ അച്ഛനെയും കുടുംബത്തെയും ശുശ്രൂഷകളെയും കേട്ടതായ ഞങ്ങളെയും മാനിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.
ഇപ്പോഴ് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. പ്രാർത്ഥനയ്ക്കുള്ള പേരുകൾ പ്രത്യേകമായിട്ട് നമ്മൾ വായിക്കുന്നത്, സാധാരണ നമ്മൾ ഓർക്കാറുള്ള പേരുകളൊക്കെ തന്നെ നമ്മുടെ കുഞ്ഞുമോൻ അപ്പനുള്ള കുഞ്ഞുമലച്ചാനെ ഓർക്കാം, നിർമ്മല, രാജൻ, എപ്പോഴത്തം, എലിസബത്ത്, ജോൺസൺ, ടോബി, മറിയ, ബെഞ്ചമിൻ, സണ്ണി, മനോജ്, സേറ, മോളി, കൊച്ചുമോൾ, ജിം, സജി ആൻഡ് റോഹാൻ, ജോയൽ, ജോജി, മാത്യു, ജോയൽ, മേരി, രാജൻ, തോമസ്, വിൻസി, ഷാജി, ജോസ്, ഫാൻസി, മറ്റാരെങ്കിലും ആലീസ് ജോസഫ്, മറ്റാരെങ്കിലും നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ അവരുടെ പേരുകൾ നമുക്ക് ഓർക്കാം. ധ്യാനാത്മകമായി നമ്മുടെ പ്രാർത്ഥനയും ദിവസത്തിലുള്ള അപേക്ഷയും മൂലം അവർക്ക് സൗഖ്യവും ആരോഗ്യം ലഭിക്കാനായിട്ട് പ്രാർത്ഥിക്കാം. ഇവിടെ നമ്മുടെ ഐസക് വി പ്രകാശ് അച്ഛൻ പ്രാർത്ഥന നടത്തുന്ന
പ്രാർത്ഥിക്കാം. ബാറുക്കുമോർ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തനിക്ക് സ്തുതി, ആദ്യം മുതലെന്ന് വന്നേക്ക് തന്നെ ആമേൻ. സ്നേഹവാനായ ദൈവമേ, നോമ്പുകാലത്തിന്റെ പരിസമാപ്തിയിലേക്ക് സഭയായി, ഇടവകയായി, കുടുംബമായി, വ്യക്തിപരമായി ഞങ്ങൾ ഒരു തീർത്ഥയാത്രയുടെ ഭാഗമാവുകയും ഹോശാന കഴിയുമ്പോൾ തുടർന്നുള്ള ആഴ്ചക്കാലം തീർത്ഥജലമാകുന്ന ഒരു തടാകത്തിലേക്ക് ഞങ്ങൾ ഇറങ്ങി ആധ്യാത്മികതയുടെ തീർത്ഥം നന്നായി രുചിക്കുവാൻ ദൈവകൃപ ഞങ്ങളിൽ പകരണമേ എന്ന് അപേക്ഷിക്കുവാൻ, കുരിശിന്റെ വഴിയിലും ബെത്ലഹേമിന്റെ തിരുവത്താഴത്തിലും പാതാളത്തിലേക്ക് കടന്നു ചെന്ന് സുവിശേഷം അറിയിക്കുമ്പോൾ കടന്നുപോയ പൂർവികർക്ക് സ്വർഗരാജ്യത്തിന്റെ അനുഭവങ്ങളെ ദൈവം നൽകുമെന്നുള്ള വിശ്വാസവും, മരണത്തെ ജയിച്ചവനായ ഒരു കർത്താവ് ഞങ്ങൾക്കുണ്ട് എന്ന് വീണ്ടും ഞങ്ങളെയും പരസ്പരവും ഓർമ്മപ്പെടുത്തുവാനുള്ള ഒരു മുഖാന്തരം ഞങ്ങൾക്ക് നൽകുന്ന ഈ സമയം, ഇന്നതിൽ സമ്മേളിച്ച എല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. യഹോവേ, എന്റെ നിലവിളി കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ. എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. നീ എനിക്കൊരു സങ്കേതവും ശത്രുവിന്റെ നേരെ ഉറപ്പുള്ള ഗോപുരവും ആയിരിക്കുന്നുവല്ലോ. ദാവീദിന്റെ പ്രത്യാശയോടുകൂടിയുള്ള ഈ തിരുവചനത്തെ ഞങ്ങൾക്ക് വീണ്ടും ആവർത്തിച്ച് പഠിക്കുവാൻ ശക്തമായ ദൈവവചനം ഞങ്ങൾക്ക് ഭംഗിയായി ഞങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുവാൻ ദൈവം മുഖാന്തരമാക്കിയ പ്രിയ ജോർജ് അച്ഛനെയും കുടുംബത്തെയും അദ്ദേഹത്തിന്റെ ശുശ്രൂഷകളെയും കാത്തുപരിപാലിക്കണമേ. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടിയും ഇതര സഭകൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ അറിയുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു സമൂഹമായി വർത്തിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമേ. അങ്ങയുടെ കരത്തോട് ഞങ്ങളെ ചേർത്ത് നിർത്തണമേ. ഈ ഭദ്രാസനത്തെ മുൻപ് നയിച്ചിരുന്ന മഹാപുരോഹിതന്മാർ, പുരോഹിതന്മാർ, ഇപ്പോൾ നയിക്കുന്ന മഹാപുരോഹിതൻ, പുരോഹിതന്മാർ, ആധ്യാത്മിക സംഘടനകൾ, അതിന്റെ പ്രവർത്തകർ, അതിന്റെ പ്രവർത്തനങ്ങൾ എല്ലാം നന്മയ്ക്കായി തീരണമേ. 40-ാം വെള്ളി മുതൽ ഈസ്റ്റർ വരെയുള്ള ദിവസങ്ങൾ നടത്തപ്പെടുന്ന ശുശ്രൂഷകളെല്ലാം ഏറ്റവും സുഗമമായി അനുഗ്രഹപരമായി പൂർത്തീകരിപ്പാൻ വൈദികരെയും ശുശ്രൂഷാ സംഘത്തെയും ഗായക സംഘത്തെയും അതോടൊപ്പം തന്നെ വിശ്വാസ സമൂഹത്തെയും ദൈവകൃപ കൊണ്ട് നിറയ്ക്കണമേ. ഞങ്ങളിൽ രോഗികളായിരിക്കുന്നവരെ പ്രത്യേകം ഞങ്ങൾ ഓർക്കുന്നു. ഈ ശുശ്രൂഷകളിലൊക്കെ പങ്കെടുക്കാൻ ആഗ്രഹിച്ചുവെങ്കിലും ഏറെ ബുദ്ധിമുട്ടോടുകൂടി രോഗക്കിടക്കയിലായിരിക്കുന്നവർ, രോഗത്തിന്റെ വിവിധ മൂർധന്യാവസ്ഥയിലൂടെ കടന്നുപോകുന്നവർ, മരണത്തെ മുഖാമുഖം കണ്ട് ഭീതിയിൽ കഴിയുന്നവർ, ഉത്കണ്ഠാകുലരാകുന്നവർ, അവരെ ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം സ്നേഹവായ്പോടുകൂടി കരുതലോടെ കൂടെ നിൽക്കുന്നവർ, പങ്കാളികൾ, മക്കൾ, മാതാപിതാക്കൾ എല്ലാവരെയും കർത്താവെ അങ്ങയുടെ കരുണയിലും കൃപയിലും കാത്തുകൊള്ളണം. ജന്മദിനം ഈ ആഴ്ചയിൽ ആഘോഷിക്കുന്നവർ, വിവാഹ വാർഷികത്തിലൂടെ കടന്നുപോകുന്നവർ, ദൈവം നടത്തിയ ധന്യമായ മുഹൂർത്തങ്ങളെ നന്ദിയോടെ ഓർക്കുവാൻ അവർക്കിടയാകണം. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ചാർച്ചക്കാർ, ജോലിക്ക് വേണ്ടി ഭാരപ്പെടുന്നവർ, വിവാഹ ജീവിതത്തിന് വേണ്ടി ധാരാളമായി പ്രാർത്ഥിക്കുകയും പ്രതീക്ഷയോടെയും കാത്തിരിക്കുന്നവർ, വിവാഹ ജീവിതത്തിൽ ദൈവം നമ്പുരാന്റെ കൃപ നഷ്ടപ്പെടുകയോ തമ്മിൽ ഭിന്നതയോ ആയിരിക്കുന്ന പ്രിയപ്പെട്ട ദമ്പതികൾ, അവരെയും സമർപ്പിക്കുന്നു. മദ്യപാനമോ മറ്റു ദുശീലങ്ങളിലൂടെയോ കടന്നുപോകുന്നവർ, മനസ്സിൽ പർദ്ധ സൂക്ഷിച്ച് സുഹൃത്ത് വലയത്തെ ചിന്ന ഭിന്നമാക്കുന്നവർ, അതിന്റെ കാരണങ്ങൾ ഇതെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ദൈവനമ്പുരാന്റെ സന്നിധിയിൽ പൈതങ്ങളെയും ദൂരസ്ഥലങ്ങളിൽ പഠിക്കുന്നവരെയും അവരുടെ ദിശാബോധം നഷ്ടപ്പെടാതെ ദൈവത്തെ വിളിച്ച് ജീവിക്കുവാനുള്ള പ്രേരണ അവരുടെ മനസ്സിലെപ്പോഴും തീർന്നു പോകാത്ത വെളിച്ചമായി നിലനിൽക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. സ്നേഹവാനാ ദൈവമേ, ഈ സൂബോറോ പ്രാർത്ഥന സംഘടിപ്പിക്കുന്ന, നേതൃത്വം നൽകുന്ന വൈദികർ, അൽമായർ, അതിൽ പങ്കാളികളാകുന്നവർ എല്ലാവരെയും, അവരുടെ കുടുംബങ്ങളെയും, അവരുൾപ്പെടുന്ന ദേശങ്ങളെയും, അവരുടെ ഇടവകകളെയും, അവർക്ക് ശുശ്രൂഷ നിർവഹിക്കുന്ന വൈദികരെയും സന്തോഷത്തോടെ ഓർക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥനാശബ്ദം അവിടുന്ന് കേട്ട് ഞങ്ങളെ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ.
ബാറയ്ക്കുമോ പിതാവാം, ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്ര നമ്പുരാന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംബന്ധമാവാം. നമ്മളെല്ലാവരുടെ പേരും, നമ്മളെല്ലാ ശുശ്രൂഷകളുടെ പേരും, പ്രത്യേകിച്ച് രോഗത്തിൽ പ്രയാസത്തിൽ കഴിയുന്ന എല്ലാവരുടെയും മേലും നാം പേരോർത്ത പ്രാർത്ഥന എല്ലാ പ്രിയപ്പെട്ടവരുടെ പേരും അല്പവ്യാധിയുമായോ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുകയും ഇതിന് നേർത്ത് നൽകുകയും ചെയ്ത എല്ലാവരുടെ മേലും ഇന്നെപ്പോഴും നീക്കുണ്ടായിരിക്കുമാറാകണമേ. ധന്യവാർദ്ദ ശുശ്രൂഷയിലെ സംബന്ധിച്ച് എല്ലാവരോടും പ്രത്യേകമായിട്ടുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് വളരെ ധന്യവാർദ്ദ ഒരു ചിന്ത പകർന്ന് നമ്മൾ അനുഗ്രഹിച്ച പ്രിയപ്പെട്ട പി സി വർദേശൻ, നന്ദിയ മാമനച്ചൻ, ബി സി വർഗീസച്ചൻ, ഐസക് വി പ്രകാശച്ചൻ, എല്ലാ വൈദികരോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. അതുപോലെ തന്നെ ബൈബിൾ വായിച്ച മോഹന്നങ്ങള്, ഗാനം ആലപിച്ച സഹോദരി, എല്ലാവരോടും പ്രത്യേകിച്ച് എന്റെ അപ്പിസ്റ്റോ പ്രിയപ്പെട്ട മനോജ്, എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാവർക്കും ധന്യവാർന്ന ഓശാന പെരുന്നാളിന്റെ ആശംസകൾ അറിയിക്കുകയും ചെയ്യുന്നു. ദീനമരം വാഴ്ത്തിനെ ഗ്രഹിക്കുമാറാകട്ടെ.